എന്റെ മകനെ നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ, ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക, നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവേൻ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവേൻ, പ്രതിഫലം ലഭിക്കാതിരിക്കയില്ല. കർത്താവിന്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവേൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവേൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? അവിടുത്തെ കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുത്തെ പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷിക്കെത്തുകയും ചെയ്യുന്നു. തീരത്തെ നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസഹരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം, ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കയില്ല, അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും, അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും, അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. യാക്കോബിന്റെ സുവിശേഷം, യാക്കോബ് എഴുതിയ ലേഖനം, വിശുദ്ധ യാക്കോബ് ശ്ലീഹാ എഴുതിയ ലേഖനം. ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് ജാതിയരുടെ ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് അഭിവാദനം. എന്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ ആവപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും, എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരുമാവുകയും ചെയ്യും. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനെ അത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽക്കരയ്ക്ക് തുല്യനാണ്. സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. എളിയ സഹോദരൻ പോലും തനിക്ക് ലഭിച്ചിരിക്കുന്ന ഔന്നത്യത്തിൽ അഭിമാനിക്കട്ടെ. ധനവാൻ താഴ്ത്തപ്പെടുന്നതിൽ അഭിമാനിക്കട്ടെ. എന്തെന്നാൽ പുല്ലിന്റെ പൂ പോലെ അവൻ കടന്നു പോകും. സൂര്യൻ ഉഗ്രതാപത്തോടെ ഉദിച്ചേർന്ന് പുല്ലിനെ ഉണക്കിക്കളയുന്നു. അതിന്റെ പൂവ് കൊഴിഞ്ഞു വീഴുന്നു, സൗന്ദര്യം അസ്തമിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ധനികനും തന്റെ ഉദ്യമങ്ങൾക്ക് ഇടയ്ക്ക് മങ്ങി മറഞ്ഞുപോകും. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. എന്റെ പ്രിയ സഹോദരരെ, നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കരുത്. ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന്, മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. തന്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിന്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി. എന്റെ പ്രിയ സഹോദരരെ, ഓർമ്മിക്കുവേൻ, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം. മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. ആകയാൽ എല്ലാ ശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവീൻ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മജകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കുവീൻ. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തന്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യനെ സദൃശ്യനാണ്. അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു, താനെങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ്. പൂർണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തന്റെ പ്രവർത്തികളിൽ അവൻ അനുഗ്രഹീതനാകും. താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്. അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക. എന്റെ സഹോദരരെ, മഹത്വപൂർണനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷപാതം കാണിക്കരുത്. നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണ്ണ മോതിരം അണിഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നു എന്നിരിക്കട്ടെ. നിങ്ങൾ മോടിയായി വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായിരിക്കുക എന്ന് പറയുന്നു. പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എന്റെ പാദപീഠത്തിനകത്ത് അടുത്ത് ഇരിക്കുക എന്നോ പറയുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളാവുകയുമല്ലേ ചെയ്യുന്നത്? എന്റെ പ്രിയ സഹോദരരെ, ശ്രവിക്കുകയും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്ത ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ? എന്നാൽ നിങ്ങൾ പാവപ്പെട്ടവനെ അപമാനിച്ചിരിക്കുന്നു. നിങ്ങളെ പീഡിപ്പിക്കുന്നത് സമ്പന്നരല്ലേ? നിങ്ങളെ ന്യായാസനങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെടുത്തുകൊണ്ടുപോകുന്നത് അവരല്ലേ? നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ധന്യമായ നാമത്തെ ദുഷിക്കുന്നത് അവരല്ലേ? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന വിശുദ്ധ ലിഖിതത്തിലെ രാജകീയ നിയമം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നെങ്കിൽ ഉത്തമമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നെങ്കിൽ പാപം ചെയ്യുന്നു. നിയമത്താൽ നിങ്ങൾ കുറ്റക്കാരായി വിധിക്കപ്പെടുകയും ചെയ്യുന്നു. ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ എല്ലാത്തിലും വീഴ്ച വരുത്തിയിരിക്കുന്നു. എന്തെന്നാൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ തന്നെ കൊല്ലരുത് എന്നും കൽപ്പിച്ചിട്ടില്ലേ? നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല്ലുന്നെങ്കിൽ നീ നിയമം ലംഘിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ നിയമം അനുസരിച്ച് വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ നിങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കാരുണ്യം കാണിക്കാത്തവന്റെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാകും. എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു. എന്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവർത്തിയില്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം, നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവർത്തികളുമുണ്ട്. പ്രവർത്തികൾ കൂടാതെയുള്ള നിന്റെ വിശ്വാസം എന്നെ കാണിക്കുക, ഞാൻ എന്റെ പ്രവർത്തികൾ വഴി എന്റെ വിശ്വാസം നിന്നെ കാണിക്കാം. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നോ? നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു, അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. മൂഢനായ മനുഷ്യ, പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണെന്ന് നിനക്ക് തെളിയിച്ചു തരേണ്ടതുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് തന്റെ പുത്രനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ ബലിയർപ്പിച്ചത് വഴിയല്ലേ? അവന്റെ വിശ്വാസം അവന്റെ പ്രവർത്തികളെ സഹായിച്ചുവെന്നും വിശ്വാസം പ്രവർത്തികളാൽ പൂർണ്ണമാക്കപ്പെട്ടുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന തിരുവെഴുത്ത് നിറവേറി. അവൻ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവർത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. റാഹാബ് എന്ന വേശ്യ ദൗത്യവാഹകരെ സ്വീകരിക്കുകയും അവരെ മറ്റൊരു വഴിക്ക് പുറത്തയക്കുകയും ചെയ്ത പ്രവർത്തികൾ മൂലമല്ലേ നീതീകരിക്കപ്പെട്ടത്? ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസവും മൃതമാണ്. എന്റെ സഹോദരരെ, നിങ്ങളിൽ അധികം പേർ പ്രബോധകരാകാൻ തുനിയരുത്. എന്തെന്നാൽ കൂടുതൽ കർശനമായി വിധിക്കുന്ന അർഹരാകുമെന്ന് മനസ്സിലാക്കുവീൻ. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റിയുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണനാണ്. തന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവനെ കഴിയും. നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാണിടുമ്പോൾ അതിന്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവീൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു. അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണെങ്കിലും അത് വൻപ് പറയുന്നു. ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നരകാഗ്നിയിൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതിയക്രത്തെ ചുട്ടുപഴിപ്പിക്കുന്നു. എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കുന്നുണ്ട്, ഇണക്കിയിട്ടുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകവുമായ വിഷമാണ്. ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എന്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. അരുവി ഒരേ ഉറയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുവിക്കുമോ? എന്റെ സഹോദരരെ, അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാവുമോ? പാറയ്ക്കുമോ?
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നബ്രാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാതരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ ആത്മീക കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. നല്ലൊരു ബുധനാഴ്ച ഈ പ്രഭാതം കഴിഞ്ഞ് മധ്യാഹ്നത്തിലേക്ക് ഒരുക്കുന്ന അവസരം ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം കാണുവാൻ നമുക്ക് നൽകിയ ആയുസ്സിനും ആരോഗ്യത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തമ്പുരാനെ മഹത്വപ്പെടുത്തുവാനും ഔദാര്യമായി ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും ദൈവനാമോഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ തന്ന കൃപകളെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ ഉയർത്താം. ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നതോടൊപ്പം സജീവമായി ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അഭിയെന്ന പിതാവിനോട് പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും പന്നി മാമനച്ചൻ, വി സി വർഗീസച്ചൻ, ഐ സി പി പ്രകാശച്ചൻ, സക്കറിയ റമ്പാച്ചൻ, തമ്പാനച്ചൻ എല്ലാവരെയും വളരെ ഹൃദ്യമായി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് സെന്റ് തോമസ് പള്ളിയിൽ ഉൾപ്പെടെയുള്ള വിശ്വാസികൾ എല്ലാവരെയും വളരെ സ്നേഹാദരവോട് ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴ് പ്രത്യേകിച്ച് സ്വാഗതം പറയാനുള്ള പ്രധാനയാള് ഇന്ന് ദൈവോചന ശുശ്രൂഷ നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട എ ബി ഫിലിപ്പച്ചനാണ്. അച്ഛൻ നാട്ടിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. അച്ഛനെയും വളരെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ 22-ാമത്തെ ഗീതം ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിചായിക്ക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു എന്നുള്ള ഗീതം ദൈവഭാഗം സമർപ്പിക്കാം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു.
പ്രവേശിപ്പിക്കരുതേ, പിന്നെ ആവശ്യമെന്ന് തോന്നി ഞങ്ങളെ രക്ഷിച്ചോളണമേ.
സ്ത്രീ മാത്രവും മേഘനനക്കുള്ളതാകുന്നു. ആമേൻ.
മറിയമേ നിനക്ക് സമാധാനം.
വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വരുമാനമായ നമ്മുടെ കർത്താവായ ശ്രീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മുതലനിക അറിയാമേ നമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവങ്ങളെ വീഴ്ത്തിച്ചൊല്ലണമേ. ആമേൻ. പറക്കുമോർ കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ എന്നോട് കരുണ ചെയ്യണമേ. എന്റെ കർത്താവേ, എന്നെ നീ വിശദീകരിച്ചതിന്റെ മനോഗുണത്താൽ എന്റെ കുറ്റങ്ങൾ നിക്ഷമിക്കണമേ. എന്റെ കർത്താവേ, അനുഗ്രഹങ്ങൾക്ക് പാപമോചനത്തിനും എന്നെ യോഗ്യനാക്കണമേ. കർത്താവേ, അശുദ്ധിയുള്ള സ്മരണകളെയും നിന്ദ്യമായ വിചാരങ്ങളെയും എന്നിൽ നിന്ന് നീക്കണമേ. കർത്താവേ, സാത്താന്റെ ചതിവുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ കർത്താവേ, ഞാൻ നിനക്കുള്ളവനാകുവാനും നിന്റെ ഇഷ്ടത്തിന് ഞാൻ യോഗ്യനാകുവാനും എനിക്ക് കൃപ തരണമേ. കർത്താവേ, ജീവന്റെ തുറമുഖം തന്നെ അടുപ്പിക്കണമേ. കർത്താവേ, അനുതാപമുള്ള ഹൃദയം എനിക്ക് തരണമേ. കർത്താവേ, താഴ്മയോടും ക്ഷമയോടും കൂടിയുള്ള വിചാരവും നിനക്കിഷ്ടമുള്ളവയൊക്കെ എനിക്ക് തരണമേ. എന്റെ കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളുടെ ബഹുത്വം പോലെ എന്റെ ജീവന്റെ രക്ഷയ്ക്ക് നല്ലതായിട്ടുള്ളതൊക്കെ എനിക്ക് തരണമേ. എന്റെ കർത്താവേ, അറിവ് ഞാനും ക്ഷമയോടുകൂടി വിചാരവും എനിക്ക് നൽകണമേ. കർത്താവേ, വ്യർത്ഥമായ വിചാരം എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിന്നുള്ള ഭയവും ഭക്തിയും കരുണയും സ്നേഹവും സഹോദര പ്രീതിയും എന്നിൽ പരിപൂർണമാക്കണമേ. കർത്താവേ, ഞാൻ നിന്റെ ദാസനും നിന്റെ ദാസരുപുത്രനും ബലഹീനനും അല്പായുസുകാരനും ന്യായപ്രമാണത്തിലും വേദപ്രമാണത്തിലും അറിവില്ലാത്തവനുമാകുന്നു. കർത്താവേ, നിന്റെ ദൃഷ്ടം പ്രവർത്തിപ്പാനായിട്ട് എന്നെ നീ യോഗ്യനാക്കണമേ. നിന്റെ സ്തുതികളാൽ എന്റെ വായും നിന്റെ സ്തോത്രങ്ങളാൽ എന്റെ നാവും നിറഞ്ഞുകൊണ്ട് നിനക്കിഷ്ടമുള്ള അവസാനം എനിക്ക് തരണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമശിഹ, എന്നോട് നീ കരുണ ചെയ്യണമേ. നിന്നോടുള്ള സത്യ അനുതാപവും നിന്റെ അടുക്കൽ നിന്നുള്ള സത്യ താഴ്മയും എനിക്ക് നീ തരണമേ. കർത്താവേ, നിന്നെ ഞാൻ നേടുവാനും നിന്നിൽ സ്ഥിരപ്പെടുവാനും എന്നെ പഠിപ്പിക്കണമേ. ഞാനൊരു മൃഗമാകുന്നുവെന്നും യാതൊന്നും അറിയുന്നില്ലെന്നും നീ അറിയുന്നു. ഈ ആയുസ്സിലേക്ക് എന്നെ നീ കൊണ്ടുവന്നു. നിന്റെ അനുഗ്രഹ നിമിത്തം എന്നെ നിരക്ഷിക്കണമേ. ഞാൻ നിന്റെ ദാസനും ദാസിയുടെ പുത്രനും പുഴുവുമാകുന്നു. കർത്താവേ, നിന്റെ ദൃഷ്ടപ്രകാരം നിവർത്തിപ്പാനായിട്ട് എന്നെ പഠിപ്പിച്ച് ശക്തിപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ ആട്ടുതൊഴുത്തിലേക്ക് എന്നെ പ്രവേശിപ്പിച്ച് നിന്റെ ആട്ടിൻകൂട്ടത്തിൽ എന്നെ കലർത്തി നിന്റെ കുഞ്ഞാടുകളോടെ എന്നെ എണ്ണണമേ. കർത്താവേ, മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ തിരുമുഭാഗ പാപം ചെയ്തു. നല്ലവനും കരുണയുള്ളവനും ദൈവമുള്ളവനുമായ കർത്താവ് ദൈവം എന്ന നിലയിൽ എന്നോട് ക്ഷമിക്കണമേ. ജീവിപ്പാനായിട്ട് എന്നെ നീ സൃഷ്ടിച്ചു. എനിക്ക് യാതൊന്നിന് ശക്തിയില്ല. എന്റെ കർത്താവേ, നിനക്ക് സ്തുതി. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ.
ദൈവതിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. അഭയന്യ തിരുമനസ് സ്നേഹമുള്ള വൈദികരെ, പ്രിയ മാതാപിതാക്കളെ, അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു ബുധനാഴ്ചയുടെ ദൈവം ദാനം തന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓരോ നിമിഷങ്ങളും ദൈവത്തിന്റെ ദാനമാണ്. ദാനം ലഭിക്കുന്നതിനൊക്കെ നമ്മൾ നിന്ന് പുറപ്പെടേണ്ടത് നന്ദിയാണ്. ഒരുപക്ഷെ നമുക്ക് ലഭിക്കുന്ന നിമിഷങ്ങളൊക്കെ ഒരു ദൈവദാനമാണെന്നുള്ളൊരു ബോധം നമ്മളിൽ ഉണ്ടായാൽ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ആരാധനയ്ക്കും നന്ദിപൂർവമുള്ള ദൈവ സാമീപ്യത്തിനുമൊക്കെ കുറെ കൂടെ മാറ്റം സംഭവിക്കുന്നതിന്റെ ഒരു വിചാരം. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും ദൈവകൃപയാണെന്നുള്ള തിരിച്ചറിവ്, ആ കൃപയുടെ നിറവിൽ നമ്മളെ കൂടുതൽ പ്രശോഭിപ്പിക്കുക, ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, എപ്പോഴും വ്യാകുലതകളും സങ്കുലതകളും നിറഞ്ഞൊരു സങ്കീർണ ലോകത്തിലാണ് ജീവിക്കുന്നത്. എപ്പോഴും സ്വസ്ഥത നിറഞ്ഞ ഹൃദയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സാഹചര്യം പ്രതികൂലമായി പലപ്പോഴും നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ സ്വസ്ഥതയ്ക്ക് പകരം മുറിവുകളും മുറിപ്പെടുത്തലുകളൊക്കെ മനസ്സിൽ സംഭവിക്കും. എന്നാൽ ഏത് മുറിയപ്പെട്ട ഹൃദയത്തിനും വചനമെന്ന സ്വാന്തനം, അതിന്റെ പാടുപോലുമില്ലാതെ നമ്മളെ ആശ്വസിപ്പിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വേദപുസ്തക പിതാക്കന്മാരുടെ ജീവിത ശൈലിയിലും ആ വേദപുസ്തക സത്യങ്ങൾ അനുഷ്ഠിച്ച് ഈ ലോകത്തിൽ, വർത്തമാന ലോകത്തിൽ ആ ജീവിത ശൈലി ശ്രദ്ധേയമായി കൊണ്ടാടിയിട്ടുള്ള പിതാക്കന്മാരുടെയൊക്കെ ജീവിതത്തെ നമ്മളൊന്ന് വിലയിരുത്തുകയും മാറി നിന്ന് മനനം ചെയ്ത് വീക്ഷിക്കുമ്പോഴൊക്കെ അത് നമുക്കുള്ളിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രതീക്ഷയും പ്രത്യാശയും അത് വാക്കുകൾക്ക് അതീതമാണ്. 119-ാം സങ്കീർത്തനം 27-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: എന്റെ പ്രാണൻ വിഷാദം കൊണ്ടുരുകുന്നു, നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തിക്കണമേ. ഭോഷ്കിന്റെ വഴി എന്നോട് അകറ്റണമേ. നിന്റെ ന്യായപ്രമാണം എനിക്ക് കൃപയോട് നൽകണമേ. എന്റെ പ്രാണൻ വിഷാദം കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഈ ശബ്ദപരിധിക്കുള്ള പലരെ ആളുകളും വിഷാദം കൊണ്ടൊരുകുന്ന പ്രാണഭയത്തോട് ജീവിക്കുന്ന അനേകരുണ്ട്. എന്നാൽ ഈ വിഷാദ ഹൃദയങ്ങളിൽ
ദൈവവചന ചെയ്തിരിക്കുകയാണ്. ദയവായി ലൈനിൽ തുടരുക. The person you are speaking with has put your call on hold. Please stay on the line. आप जिस व्यक्ति से बात कर रहे हैं उसने आपकी कॉल को होल्ड पर रखा है. कृपया लाइन पर बने रहें. താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി കോൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ദയവായി ലൈനിൽ തുടരുക. താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി കോൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി കോൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്.
കുഴപ്പമില്ല. ഇപ്പോഴ നമ്മൾ ആ ഒരു ഹൃദയ വിഷാദം കൊണ്ട് പറയുമ്പോൾ ദൈവവചനമാകുന്ന ഫേനെറ്റിറ്റ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രതീക്ഷ, ജീവിതത്തിന്റെ ഊർജം വാക്കുകൾക്ക് അതീതമാണ്. ആ ഒരു പ്രതീക്ഷയിലും പ്രത്യാശയിലും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ അവിടെ ആക്കി തീർക്കട്ടെ. നമുക്ക് ഓർക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ദിനം എന്ന് പറയുന്നത് ദൈവസന്നിധിയിലേക്ക് യാത്രയായി ഈ സഭയുടെ ബോംബെ അങ്കമാലി ഭദ്രാസനത്തിന്റെ ചുമതല ദീർഘകാലം വഹിച്ച അഭിയന്യ ഡോക്ടർ ഫിലിപ്പോസ് മാർ തിയോഫിലോസിനുമേനിയുടെ 26th ഓർമ്മയാണ്. പലപ്പോഴും എല്ലാ വർഷവും ആ പിതാവിന്റെ ഓർമ്മയോടനുബന്ധിച്ച് നമ്മൾ സൂബോറ പ്രയറിൽ ആ പിതാവിനെ സ്മരിക്കാറുണ്ട്. മലങ്കര സഭയുടെ ഒരു സൗമ്യ ആഠിത്വമായിട്ട് കണക്കാക്കാവുന്ന ഒരു പിതാവാണ്. ഒരു ഉന്നത കുടുംബത്തിൽ നിന്നും വൈദിക പദവിയിലേക്ക് വന്ന് സഭയുടെ മെത്രാച്ചനായി, ഒരുപക്ഷെ ആ കാലഘട്ടത്തിലൊക്കെ സഭയ്ക്ക് ഒരു ബാക്കി ലോകത്ത് ആഴമായൊരു ബന്ധം സ്ഥാപിക്കാൻ തിരുമേനിയുടെ യത്നങ്ങളൊക്കെ വാക്കുകൾക്ക് അതീതമാണ്. ഞാൻ വൈദിക സെമിനാരി പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലൊക്കെയാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്നത്. അദ്ദേഹം സെമിനാരിയുടെ പരിസരത്ത് വരുമ്പോഴേ അറിയാം അദ്ദേഹത്തിന്റെ ഒരു ശോഭയും അതോടൊപ്പം തന്നെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഏറ്റവും വില കൂടിയ സുഗന്ധദ്രവ്യങ്ങളും ആലേപനം ചെയ്തുകൊണ്ടാണ് പലപ്പോഴും കടന്നു വരാറുള്ളത്. അതൊരു അദ്ദേഹത്തിന്റെ വരവ് തന്നെ ഒരു ആർട്ടിത്വം. ഞങ്ങളിങ്ങനെ ശ്രദ്ധയോടെ പിള്ളേരൊക്കെ വീക്ഷിക്കും ആ ഒരു വളരെ സ്ലോയിൽ വടിയും കുത്തിയുള്ള പിതാവിന്റെ ഒരു വരവൊക്കെ. ദേവാലയത്തിലൊക്കെ ആരാധനയ്ക്കത്ത് എഴുതുമ്പോൾ നമ്മൾ അറിയാതെ എഴുന്നേറ്റ് പോകും ആ പ്രഭാവം കാണുമ്പോൾ. അങ്ങനെയുള്ള പിതാക്കന്മാരെയൊക്കെ ഈ സഭയ്ക്ക് ദൈവം പറയാൻ ദാനം ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതവും ജീവിത ശൈലികളും ഒക്കെ അവിസ്മരണീയമാണ്. അവരുടെ ഓർമ്മ അനശ്വരമാണ്. ഇന്നും അവര് സഭയ്ക്ക് വേണ്ടി ശരീരം വിട്ടുപോയാലും പ്രാർത്ഥിക്കുകയും ഈ സഭയ്ക്ക് ജീവത്യാഗം ചെയ്ത പിതാക്കന്മാരുടെയൊക്കെ ഓജസ്സും തേജസ്സും ഈ സഭയ്ക്ക് ഇന്ന് ഒരു വർണ്ണമാണെന്നുള്ളൊരു സംശയമൊന്നുമില്ല. ആ പിതാവിനെ ആദരവോടെ സ്മരിക്കുന്നു. ഇന്ന് ദൈവോധന ശുശ്രൂഷ നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട എബി ഫിലിപ്പ് അച്ഛനാണ്. ഒരുപക്ഷെ പലർക്കൊക്കെ ഈ പേര് കേൾക്കുമ്പോൾ അറിയും അച്ഛന് നിരന്തരം ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചിട്ടുള്ള അച്ഛനാണ്. വല്ലപ്പോഴും ഒക്കെ അമേരിക്കയിൽ സന്ദർശിച്ചിട്ടുള്ളപ്പോൾ അച്ഛന് അച്ഛന്റെ സാന്നിധ്യവും പല വാക്കുകളും നാട്ടിൽ വെച്ചാണെങ്കിലും ഇതിനു മുമ്പും അച്ഛൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അച്ഛനെ ഓർക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഹാസ്യമായിട്ട് ഓർക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ 19th കോവിഡ് വന്നൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇവിടെ കടന്നു വന്നത്. അദ്ദേഹം മോഹൻ ജോസഫ് അച്ഛനും ഈ രണ്ട് വൈദികരും മോഹൻ ജോസഫ് അച്ഛൻ രണ്ടുകൂടിയും എബി ഫിലിപ്പ് അച്ഛൻ നമ്മുടെ സജീവച്ഛന്റെ കൂടെ ഏതാണ്ട് 3 ഒരുമിച്ച് താമസിച്ചു. വാസ്തവത്തിൽ മറക്കാൻ പറ്റാത്ത സംഭവങ്ങളായിരുന്നു ആ ദിനങ്ങളിലൊക്കെ. ആദ്യമൊക്കെ സന്തോഷത്തോടൊക്കെ നിന്നെങ്കിലും കോവിഡ് ഭീകരമായപ്പോൾ സന്തോഷങ്ങൾക്കൊക്കെ ഒരു മങ്ങൽ സംഭവിച്ചു. ഇനി വീട്ടുകാരെ കാണാൻ പറ്റുമോ എന്നുള്ള ഭീതിയൊക്കെ അച്ഛന്മാരിലൊക്കെ ഇങ്ങനെ ശക്തമായിട്ടുണ്ടായെങ്കിലും ദൈവകൃപയാല് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ യാത്രാ സൗകര്യങ്ങളിൽ കൂടിയൊക്കെ അച്ഛന് നാട്ടിൽ പോകാൻ പറ്റി. ഒരിക്കലും ഒരിക്കലും മറന്നുപോവുകയില്ല അച്ഛന്റെ ഈ വൈദികരുടെയൊക്കെ ഒത്തുള്ള ഞങ്ങളുടെ ഒരു 3 ഒരുമിച്ചൊരു വീട്ടിൽ താമസിച്ച ജീവിതങ്ങളൊക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും രാവും പകലും രാത്രിയും നില പകലിലെന്നില്ല ഇങ്ങനെ നിരന്തരം ഞങ്ങൾ കാണുകയും സംസാരിക്കുകയും പല രാത്രികളെയും പകലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ വർത്തമാനം പറഞ്ഞ കാലഘട്ടത്തിലൊക്കെ. ജീവിതത്തിൽ ഏറ്റവും സൗഭാഗ്യകരമായ കോവിഡിന്റെ ഭീതി ഒരു സ്ഥലത്തുണ്ടെങ്കിലും അതിന്റെ ഭീകരതയെ മറന്നുകൊണ്ട് ആ നിമിഷങ്ങളെയൊക്കെ സന്തോഷങ്ങളാക്കി തീർത്ത നിമിഷങ്ങളായിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. ഏതായാലും അച്ഛന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹമാണ്. അതിനേക്കാൾ ഉപരി സന്തോഷത്തോടെ എനിക്ക് ഒരു ആശീർവാദം പറയാനുള്ളത്, അച്ഛന്റെ പൗരോഹിത്യ രജത ജൂബിലി കഴിഞ്ഞ ആഴ്ചയാണ് ആഘോഷിച്ചത്. അച്ഛൻ ആഘോഷിച്ചില്ലെങ്കിലും അച്ഛൻ അറിയാതെ തന്നെ അച്ഛൻ ഇടവക്കാർ വളരെ ഓർത്തു വെച്ചുകൊണ്ട് അനുഗ്രഹമായിട്ട് ആഘോഷിച്ചു. മലങ്കര സഭയിലെ ഒരു ശബ്ദ സാന്നിധ്യമാണ് അച്ഛൻ. വളരെ പ്രസംഗിക്കുവാനും കഥാപ്രസംഗം നടത്തുവാനും നല്ലൊരു സംഘാടകനായിട്ടും അതോടൊപ്പം തന്നെ സഭയുടെ മാനിംഗ് കമ്മിറ്റി മെമ്പറായിട്ടും ഇങ്ങനെ എല്ലാ മേഖലയിലും ശോഭിക്കുന്ന ഒരു വൈദികനാണ്. ഞാൻ വൈദിക സെമിനാറിൽ ഫസ്റ്റ് ഇയറിൽ വരുമ്പോഴും അദ്ദേഹം 4th ആണ് ശമാശനായിട്ട്. അന്ന് മുതലൊരു ബന്ധമാണ്. ഇന്നും ആ ബന്ധം തുടരുന്നു. നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ വളരെ ആദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സാലിക്കൊച്ചമ്മ അച്ഛനെ കണക്ട് ചെയ്തിട്ടുണ്ട്, അച്ഛനത് കേൾക്കുന്നുണ്ടെന്നാണ് എന്റെ വിചാരം. എല്ലാവരുടെയും പേരിൽ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ അനുതാപത്തിന്റെ ഏതാനും ഗീതങ്ങൾ ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട എബി ഫിലിപ്പച്ചൻ ദൈവനാഥത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. കർത്താവെ കറയില്ലാത്ത ഹൃദയം എനിക്ക് നൽകണമെന്നുള്ള ഗീതം.
കർത്താവെ കറയില്ലാത്ത
ധ്യാനത്തിനായി വന്നിയ എബിയച്ചനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ബഹുമാനായ സന്താനച്ഛൻ, പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ, ഈ ഓൺലൈൻ പ്രയർ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന മറ്റ് ശ്രേഷ്ഠ ഐസകച്ഛൻ ഉൾപ്പെടെയുള്ള ശ്രേഷ്ഠ വൈദികർ ഏതൊക്കെ അച്ഛന്മാർ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് പേര് കേട്ടവരുടെ കാര്യം ഞാൻ പറഞ്ഞത്. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വളരെ സന്തോഷത്തോടാണ് ഞാനിവിടെ നിൽക്കുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം ഞാൻ 3.5 വർഷം മുമ്പ് അവിടെ ആയിരുന്ന സമയത്ത് 4 പ്രാവശ്യം ഈ ഓൺലൈൻ പ്രയർ മീറ്റിംഗിൽ സംബന്ധിച്ചിരുന്നു. ഒരിക്കൽ കൂടെ സംബന്ധിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ മുൻപ് പറഞ്ഞതൊന്നും അങ്ങനെ കേട്ടില്ല. അവസാനം രാജേഷിച്ചൻ പറയുന്നത് മാത്രമേ കേട്ടുള്ളൂ. എനിക്ക് കോൾ കണക്ട് ആയില്ല. അതുകൊണ്ട് അവസാനം പറഞ്ഞത് മാത്രമേ കേട്ടുള്ളൂ. ഞാൻ കുറേ നാളുകൾ ഇവിടെ സ്റ്റക്കായി അവിടെ ആയിരുന്ന സമയത്ത് പ്രിയപ്പെട്ട അച്ഛന്മാരുടെ എല്ലാ സ്നേഹവും കരുതലും എനിക്ക് കിട്ടി. ഞാനത് പ്രത്യേകമായിട്ട് ഓർക്കുന്നു, ശ്രദ്ധിക്കുന്നു. ഇതിൽ പങ്കുചേരുന്ന എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. ബിസിനസ്സുകാരനും പ്രഭുവുമായിരുന്ന പെട്രോ ബെർണാർഡായുടെ മകനായിരുന്നു രണ്ടാം ക്രിസ്തു അറിയപ്പെടുന്ന ഫ്രാൻസിസ് അസീസ്. അപ്പനെ മകനെ പറ്റിയുള്ള ആഗ്രഹം തന്നെ പോലെ വ്യവസായി ആകണമെന്നായിരുന്നു, കച്ചവടക്കാരനാകണമെന്നായിരുന്നു. പക്ഷേ മകൻ അതിന് താല്പര്യമില്ലെന്ന് മാത്രമല്ല, ക്രിസ്തുവിനെ പ്രതി എന്ത് ത്യാഗവും സഹിക്കാൻ തക്കവണ്ണം ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഇത് പിതാവിന് ഒരു തരത്തിലും ഉൾക്കൊള്ളുവാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പിതാവ് മകനോട് താൻ നൽകിയതെല്ലാം തിരിച്ചേൽപ്പിക്കണമെന്ന് പറയുകയാണ്. ഒരു വസ്ത്രം വരെ അപ്പൻ തിരികെ വാങ്ങിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പുറത്തിറക്കി വാതിലടയ്ക്കുകയാണ്. ഫ്രാൻസിസ് അസീസി വീട്ടിൽ നിന്ന് മുന്നോട്ട് പോകുന്ന സമയം ആ തെരുവീതിയിലുള്ള ഇരു ഭവനങ്ങളിലെ ഇരു സൈഡിലുമുള്ള വീട്ടിലുള്ള എല്ലാ ആളുകളും ഫ്രാൻസിസ് അസീസി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവരോട്ട് ചെല്ലുമെന്ന് കരുതിയാൻ തോന്നുന്നു. ഓരോ വീടുകളും പെട്ടെന്ന് പെട്ടെന്ന് കുത്തി അടയ്ക്കുകയാണ്. ഇത് ഫ്രാൻസിസ് അസീസിക്ക് വലിയ ഷോക്കായിപ്പോയി. കാരണം ഈ ബെർണാർഡോയെ ബോധിപ്പിക്കേണ്ട, പ്രയാസപ്പെടുത്തേണ്ടെന്ന് കരുതി അദ്ദേഹത്തിന്റെ സ്നേഹിതരും ബന്ധുക്കളും എല്ലാ വീടുകളും അടക്കുകയാണ്. ഇത് ഫ്രാൻസിസ് അസീസിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. പക്ഷേ എന്നാലും അതിൽ ഫ്രാൻസിസ് അസീസി തളർന്നു പോകാതെ ക്രിസ്തുവാകുന്ന വാതിലിൽ കയറാനുള്ള അത്ഭുതകരമായ ഒരവസ്ഥയായിട്ട് കണ്ട് തന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് മാറ്റിമറിക്കുകയാണ്. തൃപ്തമാകുന്ന കാര്യം. ഫ്രാൻസിസ് അസീസിക്ക് വലിയ പ്രത്യാശയും പ്രതീക്ഷയും നൽകിയതാണ് ആ കാര്യം. വേദപുസ്തകത്തിൽ യവനനുസരിച്ച് പത്താമധ്യായം ഏഴാം വാക്യം 37:7 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അമീനാമിൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. At the door of the sheep എന്നാ പറയുന്നത്. എനിക്ക് തോന്നുന്നു യോഹന്നാന്റെ സുവിശേഷം മറ്റ് എന്താ സമവീഷണ സുവിശേഷങ്ങളിൽ വ്യത്യസ്തമാണ്, സിനോപ്റ്റിക് ഗോസ്പൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം മറ്റുള്ള സുവിശേഷം സെയിന്റ് മാത്യു, സെയിന്റ് മാർക്ക്, സെയിന്റ് ലൂക്ക്, അത് ക്രിസ്തുവിന്റെ ഈ ജീവചരിത്രം പോലെ ഇങ്ങനെ മനോഹരമായിട്ട് വർണ്ണിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം അങ്ങനെ ജീവചരിത്രപരമല്ല, മറിച്ച് ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിലെ ചില സംഭവങ്ങൾ വിവരിച്ച് അതിലൂടെ ക്രിസ്തു ആരാണെന്ന് യോഹന്നാൻ എവാഞ്ചലിസ്റ്റ് കൃത്യമായിട്ട് കാണിക്കുകയാണ്. അങ്ങനെ ഒരു ഗണിതശാസ്ത്ര തലങ്ങളിലാണ് യോഹന്നാന്റെ സുവിശേഷം. അവിടെ ഓരോ സംഭവങ്ങളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞതിനു ശേഷം ക്രിസ്തു ആരാണെന്ന് കൃത്യമായിട്ട് പറയുന്നു. അത് നമുക്ക് ആ യോഹന്നാന്റെ സുവിശേഷം നോക്കി കഴിഞ്ഞാൽ അറിയാം, അത് അതിന്റെ സ്വയനയാം എന്നുള്ള കത്തങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തേത് യോഹന്നാന്റെ സുവിശേഷം 6:35 ആൻഡ് ദി ബ്രെഡ് ഓഫ് ലൈഫ്, ഞാൻ ജീവന്റെ അർത്ഥമാണ്. ശാരീരികമായും ആത്മീയമായും വെച്ചെന്നവർക്ക് ക്രിസ്തു പറഞ്ഞുകൊണ്ട് പറയുക, ഞാൻ നിങ്ങൾക്ക് ജീവന്റെ അപ്പമാണ്, നിങ്ങളുടെ വിശപ്പ് ശമിപ്പിക്കുവാൻ ഞാൻ നിങ്ങളുടെ കൂടുണ്ടെന്ന്. 8:12 ആൻഡ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഇരുണ്ട ഇടങ്ങളിൽ ക്രിസ്തു പ്രകാശമായി കൂടെയുണ്ടെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. 10:7 നമ്മളിപ്പോഴെ പറഞ്ഞ വാക്യം ആൻഡ് ദ ഡോർ ഓഫ് ദ ഷീപ്പ്, ഞാൻ ആടുകളുടെ വാതിലാണ്. ഇതിപ്പോഴെങ്കിലും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുമ്പോൾ ഒരു വാതിൽ തുറന്ന് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ക്രിസ്തു. പിന്നെ 10:11 ആൻഡ് ദ ഗുഡ് ഷെപ്പേർഡ്, ഞാൻ നല്ല ഇടയനാണ്. വൈകിട്ട് പോകുമ്പോഴും എവിടെങ്കിലും ഇടറി പോകുമ്പോഴും തോളിൽ ചേർത്ത് പിടിച്ച് കൊണ്ടുവരുന്ന ഒരു ദൈവം. ആൻഡ് ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ്, ഇവിടെ ശേഷം പറഞ്ഞ 25:26 വാക്യങ്ങളിൽ മൃതമായ ജീവിതത്തിന്റെ ഇടങ്ങളിൽ ഉദ്ധാനമായി ജീവനായി ക്രിസ്തു ഇടപെടുന്നു എന്നുള്ളതാണ്. വീണ്ടും 14:6 ആൻഡ് ദ വേ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്, ഞാൻ അത് വഴിയടഞ്ഞ ഇടങ്ങളിൽ വഴി തുറക്കുന്ന ഒരു ദൈവത്തെ കാണാൻ പറ്റും. അവസാനം വൈൻ ആൻഡ് ദ റിയൽ വൈൻ, ഞാൻ പശാൻ മുന്തിരിവള്ളിയാണ്. അത് ലഹരി പിടിപ്പിക്കുന്ന അനുഭവമായി നിങ്ങളുടെ ജീവിതത്തെ സുന്ദരമാക്കുന്നവനായി കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഓരോരോ സംഭവങ്ങളും ഓരോരോ വിവരണങ്ങളും ഒക്കെ നടത്തി ക്രിസ്തു ആരെന്ന് വ്യക്തമാക്കുന്നു യോഹന്നാന്റെ സുവിശേഷം. അതാണ് ഈ 7 നമ്മൾ കാണുന്നത്. അതിനകത്ത് ഒരു വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 10:7 ആൻഡ് ദ ഡോർ ഓഫ് ദ ഷീപ്പ്, ഞാൻ ആടുകളുടെ വാതിലാണ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ 7 ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നതും ശ്രദ്ധിക്കേണ്ടതുമായ വാക്യം ഇതാണ്, ഞാൻ ആടുകളുടെ വാതിലാണ്. ഇത് വേദപുസ്തകം പരിശോധിക്കുമ്പോഴേ വേദപുസ്തകത്തിന്റെ തുടക്കത്തിൽ കാണുന്നത് ഏതെങ്കിലും പുറത്താക്കപ്പെട്ട മനുഷ്യനെയാണ്, പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ. പക്ഷെ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ പറുദീസയിലേക്ക് ചേർക്കുന്ന ദൈവത്തിന്റെ ഇടപെടല കാണുന്നത്. ഏതെങ്കിലും എന്താ പറുദീസയുടെ വാതിൽ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു വാതിലാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചേക്കേറാനുള്ള ചിന്തയായിട്ട് മാറുന്നു. അതാണ് ഈ വാക്യം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അത്ഭുതം. വെളിപാടിന്റെ പുസ്തകത്തിൽ നമ്മളിത് കാണുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടുണ്ട്, വാതിൽ തുറന്ന് സ്വീകരിക്കുന്ന എല്ലാവരെയും സ്വീകരിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ വെളിപാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. ക്രിസ്തു ഞാൻ വാതിലാണെന്ന് പറഞ്ഞ സമയത്ത് പുറത്താണ് കേന്ദ്രക്കാർക്ക് അത് വലിയൊരു ആശ്വാസം കൊടുക്കുകയാണ്, വലിയൊരു ബലം നൽകി കാണും. കാരണം ഇന്ന് അന്നും ഇന്നും എപ്പോഴും നമ്മൾ അറിയാം നമ്മുടെ ജീവിതത്തിലൊക്കെ പലതും വാതിൽ കൊട്ടിയടക്കപ്പെടുമ്പോഴേ ക്രിസ്തു നിൽക്കുകയാണ്, ഞാൻ വാതിലാണ് എന്ന് പറഞ്ഞ് ചേർത്ത് വിളിക്കുക. ക്രിസ്തു വാതിലാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഉറപ്പായിട്ട് ചിന്തിക്കുന്നത് കേട്ടവരുടെ എല്ലാം കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകും. കാരണം അവർക്ക് പരിചയമുള്ളൊരു മെറ്റഫറ, അന്നത്തെ ആളുകൾക്ക് കൃത്യമായി പരിചയമുള്ളൊരു മെറ്റഫറ, സിമ്പലാണ് ആടുകളുടെ വാതിൽ എന്നുള്ളത്. ആടുകളെ നയിച്ചുകൊണ്ടിടെ ഇങ്ങനെ യാത്ര നടത്തുകയാണ്, മഞ്ഞും വെയിലും മഴയും എല്ലാം താണ്ടി കുന്നും താഴ്വരയും ഒക്കെ പിന്നിട്ട് ഇങ്ങനെ യാത്ര ചെയ്യും. സ്ഥിരമായൊരു ആലയൊന്നുമില്ല. എവിടെയെങ്കിലും ആടുകളെ എല്ലാ ദിവസവും വൈകുന്നേരം ആലയിൽ കൊണ്ടെത്തിക്കുന്നു, തിരിച്ച് രാവിലെ ആലയിൽ നിന്ന് പുറത്തേക്ക് നയിക്കാനായിട്ട് കൊണ്ടുപോകുന്നു. അങ്ങനൊന്നുമില്ല, ഇങ്ങനെ നാടോടികളായി എന്താ വിപ്സികളായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുക ആട്ടുടേന്മാർ ആടുകളുമായിട്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഓരോ ദിവസവും സന്ധ്യയൊക്കെ ആകുമ്പോൾ എവിടെങ്കിലും ഏതെങ്കിലും ഗുഹ കാണുമ്പോൾ ഈ ആടുകളെ മുഴുവൻ അവരകത്തോട്ട് കയറ്റി കയറ്റിയതിനു ശേഷം ഈ വലിയ കണ്ടികൾ കൊണ്ട് ഈ ഗുഹയുടെ വാതിൽ മൂടാൻ പറ്റില്ല. കാരണം അങ്ങനെയെങ്കിൽ ആടുകൾ മുഴുവൻ ശാസ്ത്രം മുട്ടി ചത്തുപോകും. അതുകൊണ്ട് ഇടയിൽ ഒരു കാര്യം ചെയ്യും, ആ ഗുഹയുടെ വാതിൽ ഇങ്ങനെ കിടക്കും, വാതിൽ ഇങ്ങനെ കിടക്കും, ഒരു വള്ളം പോലെ ഇങ്ങനെ കിടക്കും. ശരിക്കും ഈ വാസ്തവത്തിൽ ഇടയിൽ തന്നെ വാതിലായിട്ട് മാറുക, ഇടയിൽ തന്നെ വാതിലായിട്ട് മാറുക. കാരണം ഈ ഒരു കുറുമരിക്കോ ഒരു കള്ളനോ അങ്ങോട്ട് കയറണമെങ്കിൽ ഈ എന്താ ഇടയന്റെ തങ്കും ചവിട്ടിട്ട് കയറാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ആർക്കും കയറാൻ പറ്റില്ല, ആർക്കും കയറാൻ പറ്റില്ല. അതോടൊപ്പം ഇനിയും ഒരു ആടിന് ഈ കൂട്ടിൽ നിന്ന് ഈ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങണം ഇറങ്ങണമെങ്കിലും ഇടയന്റെ തങ്കിൽ ചവിട്ടിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, അല്ലാതെ ഇറങ്ങാൻ പറ്റില്ല. ഇത് ഒരേ സമയത്ത് നമുക്ക് ഒരു ഉറപ്പാണ്, ഒരു ബാധ്യതയുമാണ്. അപ്പൊ എന്താണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്? എന്താ ഈ മെറ്റഫോർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? ജീവിതത്തിൽ ഞാൻ ആടുകളുടെ ഇടയിലാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്താ? ജീവിതത്തിൽ നമുക്ക് എന്ത് സംഭവിച്ചാലും, എത്ര പ്രയാസമായിക്കൊള്ളട്ടെ, എത്ര ക്ലേശകരമായിക്കൊള്ളട്ടെ, എത്ര ബുദ്ധിമുട്ടുകളായിക്കൊള്ളട്ടെ, എത്ര നൊമ്പരങ്ങളായിക്കൊള്ളട്ടെ, അത് ഒന്നും അവൻ അറിയാതെ സംഭവിക്കുന്നില്ല. ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് സംഭവിക്കുന്നതെല്ലാം എല്ലാം ക്രിസ്തു അറിഞ്ഞിട്ടും മാത്രമേ സംഭവിക്കുകയുള്ളൂ. നമുക്ക് തരുന്ന വില എത്ര വലുത, അതിനെക്കുറിച്ച് പറയുന്ന പോലെ തലയിലെ ഒരു രോഗം പോലും ഞാൻ കാണുന്നു എന്നാണ് പറയുന്നത്. അപ്പം സംഭവിക്കുന്നതെന്തും എന്തും അവൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, എന്തും അവൻ അറിഞ്ഞിട്ടേ സംഭവിക്കുന്നുണ്ട്. നമുക്ക് തരുന്ന വില എത്ര വലുത, ജീവിതത്തിൽ പ്രയാസങ്ങളോ ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളോ എല്ലാം അവൻ അറിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത്. അതൊരു പരിപാലനത്തിന്റെ ചിത്രമാണ്, ഒരു സമാശ്വാസത്തിന്റെ ചിത്രമാണ്. എത്ര സുന്ദരമാണ്, എത്ര ശ്രേഷ്ഠമാണ്. അതോടൊപ്പം ഇത് വലിയൊരു ബാധ്യതയാണ് നമുക്ക്. കാരണം ഇനിയും നമുക്ക് പുറത്തു പോകണമെങ്കിൽ, അവന്റെ വലയത്തിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ അവന്റെ ചങ്കി ചവിട്ടിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അവന്റെ സ്നേഹക്കടമ്പ് കുറുകെ കടക്കാതെ നമുക്ക് ഉടറിപ്പോകാൻ പറ്റില്ല, ഒന്നിലേക്ക് ഉടറിപ്പോകാൻ പറ്റില്ല, ഒന്നിലേക്കും. നമുക്കറിയാം ഇത് നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഓരോ ഇന്നത്തെ കാലത്ത് ഓരോ വീടിന്റെ വാതിൽ എന്നൊക്കെ പറയുന്നത് ആ വീട്ടിലെ ഗൃഹനാഥനെന്നോ പ്രധാനപ്പെട്ട വ്യക്തിയെന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്കറിയാം ഒരു കൗമാര പ്രായമാകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് പല പ്രലോഭനങ്ങളും ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ ചില പ്രണയങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ വിവിധമല്ലാത്ത ചില ചിന്തകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൽക്കഹോളിന്റെ ഉപയോഗമോ ഒക്കെ ഉണ്ടാകണമെന്നൊരു ചിന്തയോ ഒക്കെ വരുന്നൊരു കാലം. ആ സമയത്തൊക്കെ അവർ ചിലപ്പോൾ എന്താ ഈ സ്നേഹം കുറുകെ കടക്കാൻ പറ്റാത്ത കൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കും. കാരണം എന്റെ അച്ഛയെ വേദനിപ്പിച്ചിട്ട് നെഞ്ചിൽ ചവിട്ടിയിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആളിനോടൊപ്പം പോകുന്നില്ല, എനിക്ക് വിഹിതമല്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല, കാരണം അതെന്റെ അപ്പയെ വേദനിപ്പിക്കും, അപ്പയെ പ്രയാസപ്പെടുത്തും. നമുക്കറിയാം വിലക്കുകൾ കൊണ്ടോ തർക്കങ്ങൾ കൊണ്ടോ എത്തിച്ച് കൊണ്ടോ ആൾക്കുമാരുടെ ഇടറിപ്പോയ യാത്രകളെ തടസ്സപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ സ്നേഹം കൊണ്ട് കഴിയും. ആ സ്നേഹത്തിന്റെ ചങ്കിൽ ചവിട്ടി ഈ പോകാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കുറെ കൂടെ മൂല്യബോധത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ തലമുറകളെ ബലപ്പെടുത്തും. ഒരു മനോഹരമായൊരു ഒരു കഥയുണ്ട്, ഒരു വൃദ്ധാശ്രമമാണ്. വൃദ്ധാശ്രമത്തിൽ ഗുരുവിന്റെ ശിഷ്യന്മാരായിട്ട് അനേകരുണ്ട്. അതിലൊരു ശിഷ്യൻ ഇടയ്ക്കിടയ്ക്ക് ഇടറിപ്പോകുന്ന ഒരാളാണ്. കാരണം ഇടയ്ക്ക് ഈ ആക്രമത്തിന്റെ മതിലു ചാടി അവൻ ഇണങ്ങിയതുപോലൊക്കെ ജീവിക്കും, ഒരല്പം ലഹരി ഉപയോഗിക്കും, ചില ആവശ്യമില്ലാത്ത സൗഹൃദങ്ങളിലേക്കൊക്കെ പോകും. ഇത് കണ്ട ഗുരുവിന് വലിയ വിഷമമാണ്. എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്? ഒരു ദിവസം അതുപോലെ തന്നെ അവൻ മതില് മുകളിൽ കയറി ചാടി ഇറങ്ങി അവൻ ഇണങ്ങിയതുപോലൊക്കെ, നല്ല മഞ്ഞുള്ള ദിവസമാണ്, ഇണങ്ങിയതുപോലൊക്കെ ഇങ്ങനെ പോയി മദ്യം ഉപയോഗിച്ചു കൂട്ടുകാരോടൊപ്പമായി എല്ലാം കഴിഞ്ഞിട്ട് രാത്രി അർദ്ധരാത്രി സമയത്ത് തിരിച്ച് മതിലിൽ ഇങ്ങനെ ചാടി കയറി. എന്നിട്ട് താഴോട്ട് വീണ്ടും ചാടി ഇറങ്ങാനായിട്ട് പോയപ്പോഴും ഒരു സ്റ്റൂണ് പോലെ എന്തോ ഒരു ഒരു ചവിട്ടുകൂടി പോലെ എന്തോ ഇരിക്കുന്നവരുണ്ട്. ഏതായാലും അത് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് അതിൽ ചവിട്ടി താഴോട്ട് ഇറങ്ങി. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അവിടെ ആ ചവിട്ടുപടി പോലെ നിന്നത് ആ ആശ്രമത്തിന്റെ ഗുരുവായിരുന്നു. ഞെട്ടിപ്പോയി ശിഷ്യൻ, ഞെട്ടിപ്പോയി. ഗുരു വന്നിട്ട് അവനെ ചേർത്ത് വിളിച്ചിട്ട് പറയുകയാണ്, നല്ല തണുപ്പാണ്, വെറുതെ നടന്ന് നീ അസുഖം പിടിപ്പിക്കരുത്, നീ വന്ന് ഓർത്തോണം. ശിഷ്യൻ ഭാവിച്ചു വരെ ഗുരുവിന്റെ കാലിൽ വീഴുന്നു. ഈ സ്നേഹവലയത്തിൽ നിന്ന് എനിക്കൊരിക്കലും ഇനി പോകാൻ പറ്റില്ലെന്ന് പറയുകയാണ്. നമുക്കറിയാം ക്രിസ്തു ഞാൻ രാജരാണെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ എപ്പോഴെങ്കിലും ഉയറിപ്പോയാൽ അവന്റെ നെഞ്ചിനെ ഒഴിക്കാതെ പോയി വിളിക്കാൻ പറ്റില്ല, നമുക്ക് അവനെ വേദനിപ്പിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. ഈ ബോധ്യം ഗൗരവപരമായിട്ട് നമ്മുടെ ജീവിതത്തെ നയിക്കാൻ നമുക്ക് ബലം നൽകും. അതോടൊപ്പം ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അതിലൂടെ എല്ലാം സംഭവിക്കില്ല, എല്ലാം 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 നമ്മൾ നേരിടുന്ന പ്രയാസങ്ങൾ ക്ലേശങ്ങൾ ദൈവം അറിയാതെ എന്തെങ്കിലും സംഭവിക്കുമോ? ജനാധികളുടെ വാതിൽ ആണെന്ന് ഇങ്ങനെ വിശുദ്ധമ്പുരാൻ പറയുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് ചിന്തിക്കുകയാണ് അവന്റെ ശിഷ്യന്മാർ ബാധിച്ച് കരഞ്ഞു കാണും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെന്താ ശാന്തമായി ശാന്തമായി മൗനമായി ധ്യാനിച്ചു കാണും, ധ്യാനിച്ചു കാണും ജീവിതം എങ്ങനെയാകണമെന്ന് അവർ അതിലൂടെ തീരുമാനിച്ചു കാണും. നമുക്കറിയാം ഞാൻ വാവിലാണെന്ന് പറയുന്ന ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിന്തിച്ചു നോക്കി അവന്റെ ജീവിതത്തിൽ എല്ലാവരും അവന്റെ നേരെ വാതിലടച്ചു കളഞ്ഞാണ്. പ്രത്യേകിച്ച് അവന്റെ ജനനം പത്രത്തിന്റെ വാതിലടച്ചു, അതുകൊണ്ടെന്താ അവൻ എന്താ പുറത്തൊരിടത്ത് അവന്റെ ജനനമാകുന്നു, കാലിത്തൊഴുത്തിൽ അവന്റെ ജനനമാകുന്നു. ഒന്നും ബേത്ലഹേമിലെയും യെരുശലേമിലെയും വീടുകളുടെ വാതിലുകളും അടച്ചു. ആ വീടുകളുടെ വാതിലോ എന്താ തുറന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടേക്ക് എന്താ ജോസഫിനും മറിയത്തിനും പ്രവേശിച്ച് അവിടെ വെച്ച് വിദേശിച്ചൊരു ജന്മം നൽകായിരുന്നു. ആലോചിച്ച് നോക്കി വീടുകൾ പോലും വീടുകളുടെ വാതിൽ പോലും കൊട്ടിയടയ്ക്കപ്പെട്ടു. പിന്നീട് മുഴുവൻ നോക്കി എല്ലായിടവും അവന് നേർക്ക് വാതിൽ കൊട്ടിയടക്കുക. ഈ ക്രിസ്തുവാണ് ഞാൻ വാതിലാണെന്ന് പറഞ്ഞ് എന്റെ പേര് സ്വീകരിക്കുന്നത്. എനിക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ചില നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായാൽ ഒരു പ്രയാസങ്ങൾ ഉണ്ടായാൽ ആ രീതിയിലേ നമ്മൾ മുന്നോട്ട് നീങ്ങുന്നുള്ളൂ. പക്ഷെ ക്രിസ്തു ഇതിന് വ്യത്യസ്തന, തന്റെ നേരെ എല്ലാവരും വാതിൽ കൊട്ടിയടച്ചു, പക്ഷെ താൻ വാതിൽ തുറന്ന് എല്ലാവരും സ്വീകരിക്കുന്നു. ക്രിസ്തു ഈ ഞാൻ വാതിലാണെന്ന് പറയുമ്പോഴേ എന്താ എന്ത് നമുക്ക് നൽകുന്ന ബലം എന്താ, എന്താ നമുക്ക് നൽകുന്ന ആശ്വാസം എന്താ? ഒന്ന് അതിന്നും പോസിബിലിറ്റി അനന്ത സാധ്യതകളാണ്. നമുക്കറിയാം നമ്മളൊക്കെ ചിലപ്പം പറയത്തില്ലേ എന്റെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ വാതിൽ അടയ്ക്കപ്പെട്ടു, എന്റെ തൊഴിലിന്റെ വാതിൽ അടയ്ക്കപ്പെട്ടു, എന്റെ സൗഹൃദത്തിന്റെ വാതിൽ അടയ്ക്കപ്പെട്ടു, എന്റെ സ്നേഹത്തിന്റെ വാതിൽ അടയ്ക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ ചിലപ്പോഴും പറയുന്നു. ഇനി ഒന്നുമില്ല, അടങ്ങിപ്പോയി, ജീവിതം ഒന്നുമില്ല എന്ന് പറയുക. അപ്പൊ ആ സമയത്ത് നമുക്ക് വേണ്ടി വാതിൽ തുറന്നു തരും ക്രിസ്തു. എല്ലാം പോയെന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇനി ഒന്നുമില്ല നമ്മൾ ചിന്തിക്കുമ്പോൾ തമ്പുരാൻ പറയുക, ഞാൻ വാതിൽ തുറന്നു തരുന്നു എന്ന്. നമുക്കിത് നൽകുന്ന ബലം എത്ര വലുതാ. ജീവിതത്തിന്റെ വിഷമങ്ങളൊക്കെ വരുമ്പോൾ വാതിലടഞ്ഞെന്ന് ചിന്തിക്കുമ്പോഴേ, ഇനി ഒന്നുമില്ലെന്ന് ചിന്തിക്കുമ്പോഴേ തമ്പുരാൻ നമുക്ക് വാതിൽ തുറന്നു എന്ന് അവൻ നമ്മെ സ്വീകരിക്കുക. ഇനി ശരിക്കുന്നുണ്ട്, ഒന്നടിക്കുമ്പോൾ മറ്റൊന്ന് തുറക്കും, ഒന്നല്ല ഒന്നടിക്കുമ്പോൾ മറ്റൊന്നല്ല തുറക്കുന്നത്, ആയിരം നമുക്ക് വേണ്ടി തുറന്നിരുന്നവനാണ് ദൈവം. അതാണ് നമ്മുടെ ക്രിസ്തു. നിങ്ങൾ പക്ഷേ ഈ അടുത്ത സമയത്തൊന്നും കേട്ടില്ലാണമായിരിക്കാം, ബറോഡയിലെ ഒരു കാർഡിയക് സർജൻ ഉണ്ട്, തന്റെ അടുക്കൽ എന്താ ജൂനിയർ ഡോക്ടർമാർ കൊണ്ടിരുന്ന കോംപ്ലിക്കേറ്റഡ് കേസസ് മാത്രമാണ് ഈ ശൈലേഷിനത്ത ഡോക്ടർ ശൈലേഷിനേക്ക ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഈ ഒരു 6 വയസ്സിലൊരു പെൺകുട്ടിയായിട്ട് ഒരു അച്ഛനും അമ്മയും ഡോക്ടർ ശൈലേഷിനേക്കയുടെ അടുക്കൽ വന്നു. റിപ്പോർട്ടുകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ തന്നെ ഡോക്ടർക്ക് മനസ്സിലായി ഇത് വളരെ വളരെ ഗുരുതരമാണ്. എന്നിട്ട് ആ നടുക്കുന്ന സത്യം ആ പേരൻസിനോട് പറഞ്ഞു, കുഞ്ഞ് മരിച്ചുവാനുള്ള സാധ്യതയേ ഉള്ളൂ, പരമാവധി 3 മാസം ജീവിക്കും, പിന്നെ എന്തെങ്കിലും സർജറി നടത്തിയാൽ ഒരു പക്ഷേ ജീവൻ തിരിച്ചു കിട്ടും, പക്ഷെ 60-70% മരിക്കാൻ മാത്രമാണ് സാധ്യത. സ്വാമിത്വം കഴിഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ പറഞ്ഞു, ഡോക്ടർ എന്തെങ്കിലും ഒരു സാധ്യത സർജറി അല്ലേ, അതുകൊണ്ട് സർജറി നടത്താം. സർജറിയുടെ ഒരു ഒരു 5 ദിവസം മുമ്പ് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അന്ന് കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് കുഞ്ഞിനെ. മോളെ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചോണം, എല്ലാം ദൈവം കാത്തുകൊള്ളു, എല്ലാം ദൈവം കാത്തുകൊള്ളു. സർജറി ഒരു ദിവസമായി ഹോസ്പിറ്റലിലെ വലിയ ടേബിളിൽ ഈ കൊച്ചു കുഞ്ഞിനെ കിടത്തിയിരിക്കുകയാണ്. ഡോക്ടർ നെഞ്ചൊന്നും വിടാൻ, മരിക്കാനുള്ള സാധ്യതയുള്ളൂ ഈ കുഞ്ഞിനെ സർജറി നടത്തിയാൽ, മരിക്കാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവളൊന്ന് തലോടിയിട്ട് പറഞ്ഞു, മോളൊന്നും പേടിക്കണ്ട, എല്ലാം ശരിയാകും. പെട്ടെന്ന് ഇത് ഡോക്ടറുടെ അടുക്കൽ പറഞ്ഞു, ഡോക്ടർ അതിന് എനിക്ക് പേടിയൊന്നുമില്ലല്ലോ, ഡോക്ടറെങ്കിൽ എനിക്കൊന്ന് പേടിയൊന്നുമില്ലല്ലോ, ഞാൻ ഡോക്ടറെ അടുക്കൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഡോക്ടറെങ്കിൽ എനിക്ക് ഓപ്പൺ ഹാർട്ട് സർജറിയാണോ നടത്തുന്നത്? അപ്പോഴ് ഡോക്ടർ പെട്ടെന്ന് ചിന്തിച്ചു, ഈ സർജറി കൊണ്ട് നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്ന കരുതി ചോദിച്ചാണ് വിചാരിച്ചു പറഞ്ഞു, അവിടെ ഒട്ടും പേടിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലുള്ള മെഡിസിനൊക്കെ നിൽക്കുന്നത് ഒട്ടും വേദന അറിയുകയില്ല. അതല്ല ഡോക്ടർ അഞ്ചലെ, എന്റെ അമ്മ എപ്പോഴും എന്റെ അടുക്ക പറഞ്ഞിട്ടുണ്ട് മോളെ നിന്റെ ഹൃദയത്തിനകത്ത് ദൈവം. അപ്പൊ ഡോക്ടർ അഞ്ചൽ ഓപ്പൺ ഹാർട്ട് സർജറി നടത്തിയിട്ട് ഈ ഹാർട്ട് ഇങ്ങനെ തുറക്കുന്നത് എന്റെ ദൈവത്തെ കാണുകയാണെങ്കിൽ എന്റെ ദൈവം എന്തെങ്കിലും എന്നോട് പറയും. അത് ഡോക്ടർ അഞ്ചൽ പിന്നീട് എന്റെ അടുക്ക വന്നൊന്ന് പറയണം. എന്റെ ഹൃദയത്തിനകത്തുള്ള ദൈവം പറയുന്ന കാര്യം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടർ എന്റെ അടുക്ക വന്നൊന്ന് പറയണം. ഡോക്ടർ പറഞ്ഞു അവളെ ആശ്വസിപ്പിച്ചുണ്ട് ഞാൻ പറഞ്ഞോളാമെന്നൊക്കെ പറഞ്ഞു സർജറി ആരംഭിച്ചു. ഏതാണ്ട് 45 മിനിറ്റായി ഹാർട്ടിലോട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നില്ല. ഡോക്ടർ ചെയ്യാവുന്നതെല്ലാം ചെയ്തു നോക്കി, ഏത് തരത്തിലും സാധ്യമാകുന്നില്ല. ഇനി മരണത്തിലേക്ക് പോവാം, ഇനി മറ്റൊരു നിർവാഹവുമില്ല. അപ്പോൾ നീനെ ഡോക്ടർ പാർട്ടി പറഞ്ഞു പെട്ടെന്ന് കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കുത്തിക്കെട്ടും, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ജീവൻ ഡോക്ടർമാര് തിരിച്ച് എന്നെ കുത്തിക്കെട്ടുവാൻ തുടങ്ങി. പെട്ടെന്ന് ഡോക്ടറുടെ മനസ്സിൽ അതിന് പറഞ്ഞു രാജ്യം ഡോക്ടറുടെ മനസ്സിൽ ഓർമ്മ വന്നു. ഡോക്ടറെങ്കിൽ എന്റെ ഹാർട്ട് തുറന്നിട്ട് എന്റെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തിട്ട് എന്റെ ഹാർട്ട് കീറി കുറിച്ച് നോക്കുമ്പോൾ എന്റെ ദൈവത്തെ അവിടെ കാണുമ്പോൾ എന്റെ ദൈവം എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനോട് ഒന്ന് പറയണം എന്ന് പറഞ്ഞ കാര്യം ഓർത്തു. എന്റെ ഡോക്ടർ എക്സംബറിന്റെ കൈകൾ കൂട്ടി മുട്ടുകുത്തി ഓപ്പറേഷൻ ചെയ്തിരുന്നു. ആ ദുരീശ്വരവാദിയെ മനുഷ്യൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുക. അവിടെ അവളുടെ അമ്മയും പറയുന്നത് അവളുടെ ഹൃദയത്തിൽ ദൈവം ഉണ്ടെന്നും അവിടുന്ന് അവിടെ ഉണ്ടെങ്കിൽ എങ്ങനെങ്കിലും എന്റെ കുഞ്ഞിനെ രക്ഷിച്ചേ മതിയായിരുന്നു. ഇത് പറഞ്ഞ് എന്നിട്ട് ഡോക്ടർ വാങ്ങിട്ട് കരയാൻ തുടങ്ങി. പെട്ടെന്ന് അവിശ്വസനീയമായി സംഭവിച്ചു. ജൂനിയർ ഡോക്ടർമാരാരോ പറഞ്ഞു ഡോക്ടർ ഹാർട്ടിലോട്ടിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്ന പിന്നകാരം വെച്ചു. സർജറി വീണ്ടും ചെയ്യാൻ തുടങ്ങി. ഏതാണ്ട് 4 മണിക്കൂർ സർജറി പൂർത്തിയായി. കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് മാത്രമല്ല, നിരീശ്വരവാദിയായ ഡോക്ടർ വിശ്വാസി ഏറ്റുമാറി ഡോക്ടർ ശൈലേഷ് മേത്ത. അദ്ദേഹം സർജറി ചെയ്യുമ്പോൾ ആദ്യം നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ ഞാൻ പരാജയപ്പെടും, എന്റെ കഴിവുകളെല്ലാം നിഷ്പ്രഭമായി പോകും, എന്റെ വാതിലുകൾ അടയ്ക്കപ്പെടും, പക്ഷെ അവിടുന്ന് പ്രവർത്തനം അവിടുന്ന് പ്രവർത്തിക്കണം. ജീവിതത്തിൽ എങ്ങനെ എല്ലാം നടന്നു പോകുന്ന നിമിഷങ്ങൾ ചന്ദ്രൻ വാതിൽ തുറന്ന് നമുക്ക് ഇനിയുമുണ്ട്, ഇനിയുമുണ്ട്. ഒന്നടയ്ക്കുമ്പോൾ 1000 വാതിൽ തുറന്നിരുന്നൊരു ദൈവം ദൈവമുണ്ട്. അത് നാം ചിന്തിക്കണം. ഞാൻ ആടുകളുടെ വാതിലാണെന്ന് പറയുമ്പോൾ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുമ്പോൾ ഈവൻ പോസിബിലിറ്റി ആയിട്ട് കർത്താമിക്കുന്നുണ്ട്. 2, റിസ്റ്റോറേഷൻ ഈസ് പോസിബിൾ, തിരിച്ചു വരവ് സാധ്യ. നമുക്കറിയാം ഈ ക്രിസ്തു വാതിലാണെന്ന് പറയുമ്പോൾ എത്ര ഇടറിയാലും ചേർത്തുകൊണ്ടു എന്ന് പറയുന്ന ദൈവത്തിൽ ശബ്ദമാണ് കേൾക്കുന്നത്. എന്താ ക്രിസ്ത്യാനിറ്റി നൽകുന്ന യുണീക്നെസ്? ഏറ്റവും യുണീക്നെസ് എന്താണെന്നറിയാമോ? എത്ര ഇടറി പോയാലും കണ്ണു നിറഞ്ഞ് ചേർത്ത് വിളിക്കുന്നതിന് അധികം. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ യുണീക്നെസ്. മറ്റൊരു മതവും ഇത് പഠിപ്പിച്ചിട്ടില്ല. എത്ര ഇടറി പോയിക്കൊള്ളിട്ട് എത്ര പാളി പോയിക്കൊള്ളിട്ട് ചേർത്ത് വിളിക്കും ദൈവം. എന്താ ആടുകളുടെ ഭൂമിയിൽ തന്നെ നമ്മൾ കാണുന്നില്ലേ, ഇത് എന്താ അകന്നു പോയ ഇടയനെ വിട്ട് കുഞ്ഞാടികളെ വിട്ട് അകന്നു പോയ ആട് കരഞ്ഞ് നിലവിളിക്കുമ്പോൾ 99 പോയിക്കിട്ട് കാണാതെ പോയ ആടിനെ തേടിപ്പോവുകയും ചേർത്ത് വിളിച്ച് നെഞ്ചോട് ചേർക്കുകയും ചെയ്യുന്ന ദൈവസ്നേഹം, ക്ഷമിക്കുന്ന തീർക്കുന്ന ദൈവസ്നേഹം, ഈ സ്നേഹം എന്താ ഇതാണ് ഞാൻ അടികളുടെ വാർത്തയാണെന്ന് പറയുമ്പോൾ നമുക്ക് ദൈവം നൽകുന്ന കാര്യം. റിസ്റ്റോറേഷൻ ഈസ് പോസിബിൾ, എത്ര ഇടറി പോയാലും ചേർത്ത് പിടിക്കും, എത്ര ഇടറി പോയാലും. യേശുവിനെപ്പറ്റി പറയുന്നില്ലേ, ഇത് കാണുന്ന രക്താന്തരം പോലെ ചുമതലെന്നാലും ഹിമം പോലും വിളിപ്പിക്കും. തിരിച്ചു വരവ് സാധ്യം. നമ്മളൊക്കെ ചിലപ്പോൾ ചിന്തിക്കും, അയ്യോ എന്റെ വാക്കുകള്, എന്റെ ചിന്തകള്, എന്റെ ശൈലികള്, എന്റെ സമീപനങ്ങള് ദൈവത്തിന് വിരുദ്ധമായതായിരുന്നല്ല. പിന്നെ എനിക്കൊരു തിരിച്ചു വരവ് പറ്റുമോ നമ്മൾ ചിന്തിക്കും. ചന്ദ്രനെ തുറന്നിരിക്കുക, വാതിൽ തുറന്നിരിക്കുക, ചേർത്ത് വിളിക്കാൻ ചേർത്ത് വിളിക്കാം. ഒരിക്കലും ദേവാലയത്തിന് ചുറ്റും ഈ 10 വാതിലുകളാണുള്ളത്. അതിൽ 1 വാതിൽ ഷീ ഗേറ്റ്. ഒരു യഹൂദന്മാര് പറയുന്ന പേരെന്താണെന്നറിയാമോ? ഗേറ്റ് ഓഫ് മേഴ്സി എന്നാ, കരുണയുടെ വാതിൽ എന്നാണ്. കാരണം മറ്റെല്ലാ വാതിലുകളും ആ ടെക്സ്റ്റ് വായിച്ചു നോക്കിയാൽ, ലഹനേന്ദ്രവാന പുസ്തകം വായിച്ചു നോക്കിയാൽ അറിയാം, എല്ലാ വാതിലും പലതിനു ശേഷം അത് ഓടാമ്പലും അന്താഴവും ഒക്കെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഷീ ഗേറ്റിന്റെ ഓടാമ്പലും അന്താഴവും ഒന്നും നിൽക്കുന്നില്ല, അത് തുറന്നു കിടക്കുന്ന അർത്ഥം. യഹൂദൻ ഏത് സമയത്ത് ഈ വാതിലൂടെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാം, എത്ര ഇടറി പോയതിനും എത്ര പാളിപ്പോയതിനും ഈ വാതിലേക്ക് പ്രവേശിക്കാം, വാതിലൂടെ പ്രവേശിക്കാം. കുഞ്ഞാടിനെ അംഗീകരിച്ച് ശുദ്ധീകരണം വീണ്ടെടുപ്പും പ്രാപിക്കാൻ പറ്റും. അതുകൊണ്ട് യഹൂദന്മാർ സ്വീകരിച്ചു കൊടുക്കുന്ന പേരാണ് ഗേറ്റ് ഓഫ് മേർത്തി, തുറന്ന് കിടക്കുക, ഒരിക്കലും അടയ്ക്കില്ല. ഷീ ഗേറ്റ് എത്രയും പോയി കിടട്ടെ, കണ്ണ് മനഞ്ഞാൽ കണ്ണു മനഞ്ഞാൽ ചേർത്ത് കൊടുക്കും, എല്ലാം മറക്കും ചെയ്യും, എല്ലാം തുറക്കുന്ന ചെയ്യും. അടുത്ത സമയത്ത് വായിച്ചു കേട്ടിട്ട് ഒരു കഥയാണ്, ഒരു കുഞ്ഞ് ഒരു കൗമാരപ്രായത്തിലെ കൈകൊണ്ട് ഈ വായി റോഡിന്റെ നടുവിൽ ഒരു അല്ലു വെച്ചു. അല്ലെന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മുടെ കാറുകളൊക്കെ ചെയ്താൽ കയറിൽ നിന്ന് കൊണ്ടും അതിൽ നിന്ന് ബ്ലാസ്റ്റ് ആക്കും. അപ്പം അങ്ങനെ ഒരു കുഞ്ഞൊരു അള്ളി വെച്ചു, ഒരു കാറ് വളരെ സ്പീഡ് വരികയാ, അത് അതിന്റെ മുകളിലേക്ക് പെട്ടെന്ന് കെട്ടിക്കുറച്ചു. മറന്നിരുന്ന കുഞ്ഞ് എതിർക്കെ വന്ന് കാറിന്റെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് വൃദ്ധനായ ഒരു മനുഷ്യനാണ് കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ സീറ്റിലൊരു പ്രായമുള്ള ഒരു സ്ത്രീ കിടക്കുന്നു. ഇന്ന് പുറത്തേക്ക് ഇറങ്ങി, പുറത്തേക്ക് ഇറങ്ങി വരുമോ, ഇവിടെ ഞാൻ എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഇനി പെട്ടെന്ന് പേടി പോയി. കാരണം വളരെ ഗുരുതരമായ രോഗം ബാധിച്ച ഒരാളെ വൃദ്ധനായ മനുഷ്യൻ വളരെ വേഗത്തിൽ കൊണ്ടുപോകുന്ന സമയത്താണ് ഈ കയറിന്റെ അടിയിൽ താനിങ്ങനെ അള്ളി വെച്ച് അത് പൊട്ടി തകർന്ന് ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്നത്. ഒരു വലിയ വിഷമമായി. പെട്ടെന്ന് ആരൊക്കെ വന്ന് ഈ ടയറ് മാറാൻ തുടങ്ങി. അപ്പൊ ഈ കുഞ്ഞ് ഇത് കൂടെ സഹായിച്ചു. അവിടെ ഈ മനുഷ്യൻ ടയർ മാറിയതിനു ശേഷം അതിവേഗത്തിൽ കാറുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഈ കുഞ്ഞിനിത് കണ്ടിട്ട് പറ്റുന്നില്ല. അപ്പം അവൻ ഈ കാറിന്റെ പുറകിൽ വളരെ ഇങ്ങനെ ഓടിച്ചോടിച്ചു പോവുകയാണ്. ഓടിച്ചോടിച്ച് ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് എന്താ ഐസിയു അകത്താണ് ഈ കൊണ്ടുപോയിരിക്കുന്നത്. അവൻ അതിന്റെ വാതിക്കലിങ്ങനെ നോക്കിയ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഡോർ തുറന്ന് എന്താ തുണി മൂടിയിട്ട് പുറത്തേക്ക് വരികയാണ്. നോക്കിയപ്പോഴത്തേക്ക് വൃത്തിയാണ് സ്ത്രീ, ഒരു വലിയ കുറ്റബോധം നോക്കി, വലിയ വിഷമമായിപ്പോയി. താൻ ചെയ്ത കൊച്ചു കാര്യങ്ങളുണ്ട്, ഗുരുതരമായ ഒരു ഒരു പ്രയാസം ഉണ്ടായിരിക്കുന്നു. ഒരു വൃദ്ധയായ സ്ത്രീ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, അതിന്റെ ആരോടും മുറിക്കുന്നില്ല, ആരോട് സംസാരിക്കുന്നില്ല. അപ്പം എത്ര പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടും ഇതൊന്നിനകത്തൊരു ഉത്സാഹമില്ല, സ്കൂളിൽ പോയിരുന്നില്ല, കളിക്കുന്നില്ല. ഒരു കൗൺസിലറിന്റെ അടുക്ക് ചെന്നപ്പോഴത്തേക്ക് ഇവനിതെല്ലാം ഉണ്ട് പറഞ്ഞു. കൗൺസിലർ പറഞ്ഞു, അപ്പന്റെ അടുക്കൽ പറഞ്ഞു, ആ മനുഷ്യന്റെ അടുത്ത് ഇവരെ കൊണ്ടുപോകണം. അങ്ങനെ അപ്പൻ നിർബന്ധിച്ച് ഈ കുഞ്ഞിനെ ആ വൃദ്ധനായ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുപോവുകയാണ്. അവരാരുമില്ല, വൃദ്ധനായ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ആ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് ഈ കുഞ്ഞ് മുട്ട് കുത്തിയിട്ട് വാവിട്ട് കരയാൻ തുടങ്ങി. ഇത് പറഞ്ഞു, അങ്ങനോട് ക്ഷമിക്കണം, അപ്പച്ചനോട് ക്ഷമിക്കണം, ഗുരുതരമായ ഒരു തെറ്റ് ഞാൻ ചെയ്തു, അതുകൊണ്ട് അവിടുത്തെ അമ്മച്ചി മരിച്ചുപോയി, എന്റെ മുഴുവൻ തെറ്റിലറിഞ്ഞാണ് എന്നോട് ക്ഷമിക്കണം. ആ വൃദ്ധനായ മനുഷ്യൻ എന്താണെന്നറിയാമോ, പിന്നെ ചേർത്ത് നെഞ്ചോട് വിളിച്ചു, നെഞ്ചോട് വിളിച്ചിട്ട് പറഞ്ഞു, അവനെ ആരോടും പറയാത്ത ഒരു സത്യം ഞാൻ പറയും, ആ കാറ് ഞാൻ ഓടിച്ചോണ്ട് പോയില്ലേ, നീ ആ അള്ളി വെച്ച് അതിൽ കയറ് അത് പ്രയാസം ഉണ്ടാക്കിയില്ലേ. അപ്പൊ അതിന് മുൻപേ ഇനി അമ്മ മരിച്ചു നിന്നു, ഞാൻ പിന്നെ വെറുതെ ഒരു ഡോക്ടറിന് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഒരു കുഞ്ഞിനെ ചേർത്ത് വിളിച്ചു, ധൈര്യം കണ്ടുപോകും. നിങ്ങളാണെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഈ മനുഷ്യൻ പറഞ്ഞത് സത്യമാണെന്ന്? പച്ചക്കള്ളവാണ്. എന്തിനാ പറഞ്ഞെന്നറിയാമോ? ആ കുഞ്ഞിന്റെ ആ കുറ്റബോധത്തെ മാറ്റാൻ, എന്റെ ഹൃദയം വിശാലമായിട്ട് തുറന്നു കൊടുക്കുക. ഞാൻ വാതിലാണെന്ന് പറയുമ്പോൾ തമ്പരങ്ങനെ കടമിരിച്ച് നിൽക്കുക, എത്ര ഇതറി പോയാലും, എത്ര തെറ്റ് ചെയ്താലും, എത്ര വഷളത്തിൽ ചെയ്താലും തിരിച്ചുവരവ് സാധ്യം, തിരിച്ചുവരവ് സാധ്യം. ഞാൻ വാതിലാണെന്ന് പറയുമ്പോൾ ഇതാ ഓർമ്മപ്പെടുത്തുന്നു. മൂന്ന്, നിതാന്തമായ കാത്തിരിപ്പിന്റെ കാര്യമാണ്. എന്റെ ചോയിറ്റും എന്റെ ചോയിറ്റും കാത്തിരിക്കുക. നമുക്കറിയാം ഈ മുടിയൻ പുത്രന്റെ ഭൂമിയിൽ ഒരപ്പനെങ്കിലും അതിനുവേണ്ടി കാത്തിരിക്കുന്നത് പോലെ വാതിലാകുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്വീകരിക്കാൻ സന്നദ്ധ നിൽക്കുന്ന ഒരു ക്രിസ്തുവിനെയാണെന്നത്. എത്ര അകന്നു പോയ മക്കളായാലും ഇങ്ങനെ എന്താ ഒരു കാത്തിരിപ്പോട് നിൽക്കുകയാണെങ്കിൽ അവർ തിരിച്ചു വരും. എത്ര തെറ്റിപ്പോയ, എത്ര അകന്നു പോയ ആ മക്കളായിരുന്നാലും തിരിച്ചു വരും. ഇങ്ങനെ ഇങ്ങനെ ഒരു കാത്തിരിപ്പായി ക്രിസ്തു നമുക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക, അവന്റെ അടുക്കിലേക്ക് ചേർത്ത് വിടുവാൻ്റെ അവൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇതാണ് ഞാൻ വാതിലാണെന്ന് പറയുമ്പോൾ ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതിന്റെ സമയത്തും കൊണ്ട് പെട്ടെന്ന് അടുത്ത രണ്ട് കാര്യങ്ങളുടെ വേഗത്തിൽ ഞാൻ പറയുക. പിന്നെ നാലാമതായിട്ട് അനന്തതയിലേക്ക് ഉള്ള ഒരു പ്രയാണത്തെ ഓർമ്മപ്പെടുത്തുക. നമുക്കറിയാം വാതിൽ എന്ന് പറയുമ്പോഴേ രണ്ട് വ്യക്തികളുടെ ഇടയിൽ ഉള്ളതാണ്, രണ്ട് ഇടങ്ങളിലേക്കുള്ള ഒരു 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 അനുഭവമാണ് വാതിൽ എന്ന് പറയുന്നത്. ഒന്നിലും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുക, ഇതിലോ ജീവൻ മാത്രമല്ല ഇതിനപ്പുറം ഒന്നുണ്ടെന്ന് ഞാൻ ഹാജരാണെന്ന് പറയുമ്പോൾ ക്രിസ്തു ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് ക്രിസ്തു ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട്, നിഗലവജീവം മാത്രം അല്ലെങ്കിൽ അത്ര ഒരു ജീവനുണ്ട്, ഒരു നിത്യജീവനുണ്ട്. ആ ബോധ്യം നമുക്ക് എല്ലാ എല്ലാ മനുഷ്യർക്കും വേണം. ഈ കാണുന്നത് മാത്രമല്ല, ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഞാൻ വാതിലാണെന്ന് ക്രിസ്തു പറയുന്നത് ഇതിലവജീവം മാത്രമല്ല, ഇതിനപ്പുറം ഒരു നിത്യതയുണ്ട്. അതിനുവേണ്ടി അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കം ഉണ്ടാകണം എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുക. അവസാനം ഒറ്റ കാര്യം കൂടെ പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊള്ളാം. അതായത് വാതിലാണെന്ന് പറയുമ്പോഴത്തേക്ക് അത് അഭയം നൽകുന്നതാണെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അഭയം വെച്ച് എന്താ ഭയമില്ലാത്തത്? നമ്മളിന്ന് ഇതേ മനുഷ്യരൊക്കെ ഒത്തിരി ഭയപ്പെട്ട് കഴിയുന്ന മനുഷ്യരെ പലതരത്തിലുള്ള ഭയം നടക്കുന്നുണ്ട്, പലതരത്തിലുള്ള ശോചിയുണ്ട്. പക്ഷെ തമ്പുരാൻ പറയുക, ഭയപ്പെടേണ്ട, ഞാൻ കൂടുണ്ട്, ഞാൻ കൂടുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ യുദ്ധങ്ങളിലൊക്കെ തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ എതിർ സൈന്യം വിജയിച്ച സൈന്യം കൊലപ്പെടുത്തും. അതിൽ നിന്ന് ഈ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി ഒരു കാര്യം ചെയ്തു, അതിവേഗത്തിലൂടെയിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തിൽ നിന്ന് ആണെങ്കിൽ ഒന്ന് വിളിക്കും, അവർ പിന്നെ കൊല്ലാൻ പറ്റില്ലെന്ന് അവർ അഭയം അഭയം നൽകുന്ന ഇടമായി ക്രിസ്തു മാറുക. എത്ര ഭയത്തിന്റെ അനുഭവങ്ങൾ നിൽക്കും, അതിനെ നീക്കുവാൻ തക്കവണ്ണം കരം നീട്ടി ചേർത്ത് പിടിക്കുന്നതാണ് അദ്ദേഹം. എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ഞാൻ വാതിലാകുന്നു എന്ന് കമ്പരാൻ പറയുമ്പോൾ നമുക്ക് നൽകുന്ന സന്ദേശം എത്ര വലുതാണ്, എത്ര വലുതാണ്, എത്ര ശക്തിയുള്ളതാണ്. ഒന്ന് എന്താ നമ്മുടെ ജീവിതത്തിൽ ഇമ്മൻസ് പോസിബിലിറ്റി, അനന്ത സാധ്യതകൾ. എത്ര വഴിയടഞ്ഞാലും വഴി തുറക്കുന്ന ഒരു ദൈവം, ജീവിതത്തിൽ ഇനി ഒന്നും ഇടം ചിന്തിച്ചാലും അവിടെ ഇടപെടുന്ന ഒരു ദൈവം. ഒരു അതിലടച്ചാൽ 100 വാത തുറന്നിരുന്ന ദൈവം അല്ല, ജീവിതത്തിൽ തിരിച്ചു വരവ് സാധ്യം. എത്ര അകന്നുപോയാലും ദൈവസ്നേഹത്തിൽ നിന്ന് മാറിയിരുന്നാലും കബരാൻ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ തയ്യാറാണ്. തുറന്നിട്ട വാതിൽ കണക്ക് ക്രിസ്തു നിൽക്കുക, തിരിച്ചു വരവ് സാധ്യം. അതിനൊക്കെ അത്തരം ഒരു കാത്തിരിപ്പാണ്, വിദാന്തമായ ഒരു കാത്തിരിപ്പ്, എന്നസ് വെയിറ്റിംഗ്. ആ എന്താ നമുക്ക് വേണ്ടി കമ്പരാൻ കാത്തിരിക്കുന്നു, നമ്മെ സ്വീകരിക്കാൻ, നമ്മെ ചേർത്ത് പിടിക്കാൻ. എത്ര അകന്നു പോയാലും തമ്പുരാനിലേക്ക് ചേർത്ത് തിരിച്ചു വരികയാണ് തോന്നാം തമ്പുരാൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറം അനന്തതയിലേക്കുള്ള ഒരു യാത്ര. ഈ ക്രിസ്തു വാതിലാണെന്ന് പറയുമ്പോൾ ജീവിതം മാത്രമല്ല, ഇതിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. ഉപരിയായി ഇതൊരു അക്ഷയമാണ്, നമുക്ക് ധൈര്യം നൽകുന്നതാണ്, ധൈര്യം നൽകുന്നതാണ്. എന്റെ വാക്ക് ഞാൻ ചുരുക്കുകയാണ്. ഞാൻ വാതിലാകുന്നു എന്ന് ക്രിസ്തു പറയുമ്പോൾ അത് ക്രിസ്തുവിന്റെ പരിപാലനത്തെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അവനിലൂടെ അവൻ അറിഞ്ഞു മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ജീവിതത്തിൽ എത്രയെങ്കിലും അകന്നു പോവുകയാണെങ്കിൽ അവനെ വേദനിപ്പിക്കാതെ അവനെ പ്രയാസപ്പെടുത്താതെ നമുക്ക് അകന്നു പോകാൻ പറ്റില്ല. ഞാൻ വാതിലാകുന്നു എന്ന് പറയുന്ന ഈ തിരുവനന്തപുരം കുറച്ചുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഗൗരവമായിട്ടെടുക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായിക്കട്ടെ. എനിക്ക് അവസരം തന്ന എല്ലാ പ്രിയപ്പെട്ട വൈദികരോടും എന്റെ ചുമതലപ്പെട്ട വീടിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കും.
താങ്ക് യു അച്ഛാ, വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു സന്ദേശം നമുക്ക് കേൾക്കാൻ തക്കോണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചു. ഐസക് അച്ഛൻ, എനിക്ക് തോന്നുന്നു ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല, അത്യാവശ്യമുള്ളതുകൊണ്ട് അച്ഛന് സാധിക്കത്തില്ലെന്ന് അറിയിക്കുകയുണ്ടായി. യോഹനാന്റെ സുവിശേഷം 10 അധ്യായത്തിലെ വളരെ പ്രസിദ്ധമായൊരു വാക്യം, ഞാൻ ആടുകളുടെ വാതിലാകുന്നുള്ളത്. ശരിക്കും ഞാൻ ഓർക്കണ്ട, അച്ഛൻ ഇങ്ങനെ പ്രസംഗിച്ചപ്പോഴ് ഇത്ര ആഴമായൊരു 3 വാക്കുകൾ ചേർന്നൊരു പദമാണ് വാതിൽ അല്ലെ. 3 വാക്കുകൾ ചേർന്നൊരു ചെറിയ പദമാണ്, പക്ഷെ ആ പദത്തിന്റെ വിശാലത ഭയങ്കരമല്ലേ. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരെയും എനിക്ക് ലോകത്തിൽ അങ്ങനെ പറയാൻ ഒരു വിശാലമായ വാതിൽ ക്രിസ്തു. കാരണം എല്ലാ പ്രതീക്ഷയിട്ടവർക്കും പ്രതീക്ഷിക്കുന്ന ഒരിടവാണ് വാതിൽ എന്ന് പറയുന്നത്. പ്രതീക്ഷയിട്ടവന് മാത്രമേ ഉള്ളൂ ഈ വാതിൽ. അത് രോഗികൾക്കാണെങ്കിലും ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രതീക്ഷിക്കാനൊന്നുമില്ലാത്ത മനുഷ്യർക്കും പ്രതീക്ഷയുടെ ഒരു ഇടം എന്ന് പറയുന്നത് ക്രിസ്തുവാകുന്ന ഒരു വാതിലാണ്. എനിക്ക് അച്ഛൻ പറഞ്ഞൊരു കാര്യം ഞാൻ ആദ്യമായിട്ട് അത് കണക്ട് ചെയ്ത് കേൾക്കുന്നത്, ശരിക്കും സ്വർഗരാജ്യത്തിന്റെ വാതില് അടയ്ക്കപ്പെട്ടു. സ്വർഗരാജ്യത്തിന്റെ വാതിൽ അടയ്ക്കപ്പെട്ട് പുറന്തള്ളപ്പെട്ട മനുഷ്യന് പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ആ പ്രതീക്ഷയില്ലാത്ത മനുഷ്യന്റെ മുമ്പിലാണ് ഒരു വാതിലായിട്ട് ക്രിസ്തുവാണ്. ശരിക്കും ഈ 7 പ്രാവശ്യം ഈ യോഹന്നാന്റെ സുവിശേഷം ഞാനാകുന്നു എന്ന് പറയുമ്പോൾ അച്ഛനെ നല്ല രസകരമായിട്ട് അച്ഛന് ഒത്തിരി കഥകളും ഹൃദയത്തെ സ്പർശിക്കുന്ന സംഭവങ്ങളൊക്കെ ചേർത്ത പ്രസംഗിച്ചത്. എനിക്ക് കേൾക്കാൻ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്ന ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, പക്ഷേ വളരെ രസകരമായിട്ട് അച്ഛനത് പറഞ്ഞു. ഈ 7 ഞാനാകുന്നു എന്നുള്ള പദങ്ങളും അത് മുഴുവൻ ക്രിസ്തുവിനെ കുറിക്കുന്നതാണ്. അച്ഛനത് അറിഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിലാകുന്നില്ലേ.
ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഞാൻ ജീവന്റെ അപ്പമാവുന്നു. ശരിക്കും ഈ പറദീസായി തള്ളപ്പെട്ടപ്പോഴും മനുഷ്യൻ അന്യമായത് അപ്പമാണ്, സൗജന്യമായിട്ട് കിട്ടുന്ന അപ്പമാണ്, മറ്റൊന്നും അറിയണ്ടായിരുന്നു. പക്ഷേ തള്ളപ്പെട്ട മനുഷ്യരോട് പറഞ്ഞാൽ അതറിയാവോ, നീ ഊഷര ഭൂമിയിൽ നിന്റെ വിയർപ്പ് കൊണ്ട് ഭക്ഷിക്കുന്ന പറഞ്ഞത്. ആ വിയർപ്പ് കൊണ്ട് ഊഷര ഭൂമിയിൽ കഷ്ടപ്പെട്ട് ഭക്ഷിച്ച മനുഷ്യനാണ് സൗജന്യമായ ഒരു അപ്പമായിട്ട് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് അല്ലേ. രണ്ടാമതായിട്ട് ഉള്ളതെന്നുണ്ട്, ഞാൻ ഐ എം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ക്രിസ്തു തന്നെ പറയുന്നുണ്ടല്ലോ. ഞാൻ വിളിച്ചമാകുന്നു എന്ന് പറയുമ്പോഴും ഇടയനില്ലാത്ത ആടുകളെ പോലെ വഴുതെറ്റി ശരിയും തെറ്റും അറിയാത്ത വെട്ടമൊക്കെ സൂര്യ ഉദിക്കുന്നുണ്ട്, പക്ഷെ മനുഷ്യന് മുമ്പ് വിളിച്ചതില്ല, അവന്റെ ഇടയിൽ വെളിച്ചമായിട്ട് ക്രിസ്തു വരിക എന്നുള്ളത്. കാരണം പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് മനുഷ്യൻ ഇരുട്ടായി കഴിഞ്ഞു, ആ ഇരുട്ടിലാണ് ഒരു പ്രതീക്ഷയായിട്ട് ക്രിസ്തു വരുന്നത്. പിന്നെ നമ്മൾ ഈ പറയുന്ന ഐ ആം ദ ഡോർ ഓഫ് ദ ഷീപ്പ്, ശത്രു കടന്നു വരാതിരിക്കുവാൻ കോണം വാതുക്കൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരപ്പന്റെ ചിത്രമായിട്ട് നമ്മൾ ക്രിസ്തുവിനെ കാണുന്നുണ്ട്. ഗുഡ് ഷെപ്പേർഡ്, ഞാൻ നല്ല ഇടയനാകുന്നു. മുറിവേറ്റ മനുഷ്യനെ തോളിലേറ്റി ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ ലോകം മുഴുവൻ വിഭിചാരികളെന്നും മോഷ്ടാക്കളെന്നും കല്ലെറിയപ്പെടുന്നവന്റെ അല്ലെ. പഴയ നിയമത്തിലെ നമ്മൾ വായിക്കുമ്പോൾ കല്ലെറിയുന്നവൻ വിശുദ്ധനും കല്ലെറിയപ്പെടുന്നവൻ അശുദ്ധനുമാകുന്നു. ക്ഷേത്ര പെട്ടെന്ന് ക്രിസ്തുവിന്റെ ക്രിസ്തു കടന്നു വന്ന് ഈ കല്ലെറിയപ്പെട്ടവനെ ചേർത്ത് പിടിച്ചപ്പോഴ് കല്ലെറിയപ്പെട്ടവൻ വിശുദ്ധനും കല്ലെറിയുന്നവൻ അശുദ്ധനുമായിട്ട് മാറിയത് സത്യമല്ല. ഇതൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. പിന്നെ ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ്, പർദീസയുടെ വാതിൽ അടഞ്ഞു കിടന്ന മനുഷ്യന് ഒരു പുനരുത്ഥാനത്തിന്റെ സാധ്യത. പിന്നീട് നമ്മൾ ഐ ആം ദ വേ ആൻഡ് ട്രൂ ഓഫ് ദ ലൈഫ് എന്ന് വെച്ചാൽ വഴിയെ എങ്ങോട്ട് പോകണം അറിയാത്തൊരു മനുഷ്യന് എവിടെ എത്തിച്ചേരണം എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാർഗം ക്രിസ്തു കാണിച്ചു കൊടുത്തില്ലേ. പിന്നെന്താ, ഐ ആം ദ ട്രൂ വൈൻ, പർദീസയുടെ നല്ല പഴങ്ങൾ സൗജന്യമായിട്ട് കഴിഞ്ഞ മനുഷ്യന് അത് നഷ്ടപ്പെട്ടപ്പോഴ് ഒരു പുതിയ വീഞ്ഞായി മനുഷ്യ ഹൃദയങ്ങളിൽ വീര്യത്തോട് ക്രിസ്തു ഇറങ്ങി വന്നില്ലേ. ഇതെല്ലാം ഈ സെവൻ അയാംസും ശരിക്കും ക്രിസ്തുവിന്റെ ജീവിതവുമായിട്ട് വളരെ വളരെ അച്ഛനത് സത്യത്തിൽ അച്ഛനത് പറഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിലത് ടച്ച് ചെയ്തത്. എന്തു തന്നെയാണെങ്കിൽ വളരെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസംഗം തന്നെയായിരുന്നു, ഒരു ധ്യാനം തന്നെയായിരുന്നു അച്ഛൻ നിർവഹിച്ചത്. ക്രിസ്തുവാകുന്ന വാതിൽ ഒരു മനുഷ്യന് നൽകുന്ന, പക്ഷെ ഈ വാതിലിന്റെ മുമ്പിൽ തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും പോകുമ്പോൾ ഈ തുറക്കപ്പെട്ട വാതിലിലേക്ക് ഒന്ന് നോക്കാൻ നമ്മൾ മനസ്സ് കാണിച്ചാൽ മതി, ആ നോട്ടത്തിലാണ് നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ സാധ്യത ഉണ്ടാകുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ തിരക്കിട്ട് നടന്നു പോവുക, പക്ഷെ ഈ തിരക്കിന്റെ മധ്യത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ആ വാതിലിലേക്ക് നോക്കാൻ പറ്റുന്നുണ്ടോന്ന്. നമ്മൾ ഈ ക്രിസ്തു പഴയ നിയമത്തിൽ വിലാപത്തിൽ വായിക്കുന്നതല്ല, കടന്നു പോകുന്ന ഏവര് നിങ്ങൾക്ക് ദൈവമില്ലയോ എന്ന് പറഞ്ഞൊരു ഒരു വാക്യം. പക്ഷെ ആ വാക്യം ക്രിസ്തുവിൽ കാണിക്കുന്ന എപ്പോഴും കൂശിക്കിടക്കുന്ന ക്രിസ്തുവിന്റെ അടിയിൽ ഇങ്ങനെ ഒരു പദം എഴുതി കാണിച്ചു കൊടുത്തത് നിങ്ങളൊക്കെ പറഞ്ഞു കണ്ടിട്ടുണ്ടാവും. ആ ഒരു ചിത്രം വളരെ ഹൃദയ സ്പർശിയായ, കാരണം കൈ നീട്ടി രണ്ട് കരങ്ങളിലേക്കും കൈ നീട്ടി വെച്ച് ലോകത്തെ മുഴുവൻ വിശാലമായിട്ട് സ്വീകരിക്കുന്ന ഒരു ഒരു ക്രിസ്തുവിന്റെ ചിത്രമാണ്. അതുകൊണ്ട് നമുക്കെപ്പോഴും അച്ഛന് ആ പ്രസംഗത്തിൽ കൂടി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഗൗരവമായിട്ട് നമുക്കതിനെ ആ ഒരു ചിന്തയെ എടുക്കാം. ഏത് പ്രതീക്ഷ അറ്റഘട്ടത്തിലും ലോകം മുഴുവൻ കൈവിടുമ്പോഴും എല്ലാം നഷ്ടപ്പെടുമ്പോഴും നമുക്കൊരു വാതിലുണ്ട്, ആ വാതിൽ ഒരു പ്രതീക്ഷയുണ്ട്, ആ ഗുഹയ്ക്കുള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വെട്ടമുണ്ട്, ആ വെട്ടം ഒരു വലിയ സാധ്യതയാണ് നൽകുന്നത്. അതിലേക്ക് കൂടുതൽ പ്രവേശിക്കാൻ നമ്മുടെയൊക്കെ ഇടയാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസംഗം നടത്തി നമ്മുടെ ധന്യമാക്കിയ പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അച്ഛൻ പറഞ്ഞ ഓരോ വാക്യങ്ങളും ഒരു വലിയ പ്രസംഗത്തിനുള്ള ആശയങ്ങൾ തന്നെയാണെന്നുള്ള സംശയമൊന്നുമില്ല. വളരെ സന്തോഷം അച്ഛാ, അച്ഛന്റെ പട്ടകട ശുശ്രൂഷയുടെ 25 വർഷം ആഘോഷിക്കുമ്പോൾ ഞങ്ങളും അതിന്റെ ഭാഗമാകുന്നു. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ ഇടവകയും അച്ഛന്റെ കുടുംബത്തെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട്. തുടർന്നും അനേകർക്ക് ക്രിസ്തുവാകുന്ന വിശാലമായ വാതിലിന്റെ ഒരു മാതൃക ഇവിടെ ചെറിയൊരു വാതിലായി, അല്ലെങ്കിൽ ആ വാതിലിലേക്ക് അനേകരെ പ്രവേശിപ്പിക്കുന്ന ഒരു വാതിലായി നമുക്കൊക്കെ തീരാം. അച്ഛനും ആ ഒരു വാതിലായി മാറട്ടെ എന്ന് മാത്രം ഈ അനുഗ്രഹിക്കപ്പെട്ട അച്ഛന്റെ ദിനം ഏറ്റവും ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നിങ്ങൾക്കൊക്കെ പറയാൻ പലതും കാണുമെങ്കിലും ഞങ്ങളുടെ ഏറ്റവും വലിയ ദിവസം എന്താ, ഞങ്ങൾ പട്ടം കിട്ടിയ ദിവസമാണ്. അതിന് തോന്നുന്നു, കാരണം അതിന് തത്തുല്യമായിട്ട് വേറെ ഒന്നുമില്ല. അതാണ് ഏറ്റവും യുണീക്കായിട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ. അപ്പം അച്ഛന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ദിവസത്തിന്റെ ഒരു അനുസ്മരണമാണ്. എല്ലാ കൃപകളും ഉയരങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും
ആണ്.
അതിനേക്കാൾ കൂടുതൽ പട്ടം കിട്ടിയത് നോട്ടാവും. അതാണ് ഏറ്റവും വലുത്. ബാക്കിയൊക്കെ ഭൂമി അവസാനിക്കുന്നതാണ്. സംശയം ഉണ്ടെങ്കിൽ പട്ടം
വാങ്ങും.
നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുന്നത് മാഡം ശോശാമ്മ, ജോഷുവ, അന്നമ്മ കുര്യൻ, അന്നമ്മ വർഗീസ്, മേരിസ് കറിയ, അജീഷ്, അച്ചമ്മ ജേക്കബ്, സാലി,
ആരോൺ, സാധാരണ വർക്കാറുള്ള പേരുകളൊക്കെ നമുക്ക് വായിക്കാം. ലോറൻ, ലളിത, ആലീസ് ജോസഫ്, അതുപോലെ തന്നെ ജിമ്മി, സാറാമ, പീറ്റർ, സോജൻ, ടോബി, മോളി, ഫേള, സജി, യോഹാൻ, ജോയൽ, ജോജി, മാത്യു, മോഹൻ, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞാൻ ഈ പേര് പറയുന്ന പല ആളുകളുമൊക്കെ അതിഭീകരമായ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ള പല മനുഷ്യരുമുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ അവർ വളരെ അത്ഭുതത്തോട് പറയാറുണ്ട്. അച്ഛാ, എല്ലാ ആഴ്ചയിലും അച്ഛനും ആൾക്കാരൊക്കെ പേര് പറഞ്ഞ് ഓർത്ത് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. വളരെ സന്തോഷമാണ് അത് കേൾക്കുന്നത്. എല്ലാവരും ഒന്നും ഉണ്ടാവാല്ല പറഞ്ഞത്, ചിലരൊക്കെ മാറ്റപ്പെട്ടവരുമുണ്ട്, എങ്കിലും അല്ലാത്ത ആളുകൾ ഒരുപാടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന വെറുതെ അല്ല, അത് അതിന് വളരെ സ്വാധീനമുണ്ടെന്നുള്ളൊരു ചിന്ത നമ്മെ പരിക്കട്ടെ. പ്രാർത്ഥിക്കുമ്പോഴും നിസ്സാരമായിട്ട് ഇതിനെ കരുതാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ ഇപ്പോഴത്തെ പ്രിയപ്പെട്ട റമ്പാച്ചന് പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് നേതൃത്വം
നൽകുന്നതായിരിക്കും. മനുഷ്യരെ സ്നേഹിക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ നിസ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കാത്തു പരിപാലിച്ചു. പുതിയ സൃഷ്ടിയെ കാണുവാനും അവിടെ നിന്ന് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് സ്തുതി കരയേറ്റുവാനും നൽകിയ അവസരത്തിനായി ഞങ്ങൾ നിസ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, പല സ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളെ ഒരുമിച്ച് ഒരാത്മാവിൽ അങ്ങയുടെ വചനം കേൾക്കുവാനും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുവാനും ഞങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ തുറന്ന് അങ്ങയെ സ്വീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന ഞങ്ങളെ പലരെയും ഞങ്ങളുടെ ജീവിതങ്ങളെല്ലാം നീ അറിയുന്നു. ഞങ്ങളുടെ ഈ ജീവിതയാത്രയിലൊക്കെയും ഞങ്ങൾ വഴിതെറ്റി തളർന്നു പോകുമ്പോൾ ഞങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സഹായിക്കുകയും പ്രത്യാശയിൽ ജീവിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയും ഞങ്ങൾക്കാവശ്യമായ എല്ലാ കാര്യങ്ങൾ അവിടുന്ന് എല്ലാ ദിനം ഞങ്ങൾക്ക് ചുരുങ്ങി നൽകുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവേ, അങ്ങേ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ ദിനവും വിശ്വസ്തയോടെ ക്രൈസ്തവ മൂല്യങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങൾ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവേ, പല ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ വാതിലുകൾ അടഞ്ഞിരിക്കുമ്പോൾ നിരാശപ്പെടാതെ വിശ്വസ്തയോടെ ആത്മാർത്ഥമായി നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിപ്പാൻ നീ ഞങ്ങൾക്ക് മറ്റ് പല വാതിലുകൾ തുറന്നു തരും. അതിൽ സഞ്ചരിക്കുവാൻ ഞങ്ങളെ നീ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ഹിതപ്രകാരമല്ല, അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ശത്രുക്കളെ ഒക്കെയും സ്നേഹിക്കുവാനും കരുതുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളോട് പ്രയാസപ്പെടുന്നവരെല്ലാവരെയും അവരെ സമാധാനപ്പെടുത്തുവാനും ഞങ്ങൾ ചെന്നു ചേരുന്ന സ്ഥലങ്ങളിൽ കണ്ടുമുട്ടുന്ന ആൾക്കാരിൽ അങ്ങയുടെ സ്നേഹവും സന്തോഷവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ മുഖാന്തരമാക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളിലൂടെ നീ ലോകത്തെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്നിലൂടെ ലോകത്തെ കാണുവാനും നീ ലോകത്തെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾ ലോകത്തെ സ്നേഹിക്കുവാൻ നിന്നിൽ പ്രത്യാശയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, നീ നിന്റെ ശരീരങ്ങൾ സഭയ്ക്ക് നൽകിയതുപോലെ ഞങ്ങളുടെ ജീവിതം സഭയ്ക്ക് നൽകുവാനും ഞങ്ങളുടെ പൂർണ്ണ ആയുസ് നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഞങ്ങളുടെ സന്തോഷങ്ങളിൽ പങ്കാളികളായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവമായ കർത്താവേ, ഓരോ ദിവസം ഞങ്ങളെ വഴി നടത്തണമേ. രോഗത്തിലും പ്രയാസത്തിലും വേർപാടിലും ദുഃഖത്തിലും ആയിരിക്കുന്നവരെ നീ ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, അനേകർ നിന്ന് തൊടുകയും അനേകർ നീ തൊട്ട് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ. രോഗത്തിലും പ്രയാസത്തിലൊക്കെ ഉള്ളവരെ അങ്ങേ സ്പർശിച്ച് സൗഖ്യം പ്രാപിക്കുവാൻ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, വേദനകളൊക്കെ സഹിക്കുവാനുള്ള ശക്തി അവർക്ക് നീ പകർന്നു കൊടുക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങളുടെ പൈതങ്ങളെല്ലാം വളരുവാൻ സഹായിക്കണമേ. ആയുസ്സും ആരോഗ്യം കൊണ്ടും ബുദ്ധിയും ശക്തിയും കൊണ്ടും ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള ആത്മീയ ജ്ഞാനം അവർക്ക് നീ പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് നല്ല ഒരു കൂട്ടുകാരെ അവർക്ക് നീ പ്രദാനം ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും വാഴുമാറാകണമേ. ദൈവമായ കർത്താവേ, പരിശുദ്ധ സഭയും സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഭദ്രാസനത്തെയും ഞങ്ങളുടെ തിരുവേനിയെയും എല്ലാ ദേവാലയങ്ങളെയും എല്ലാ ക്രൈസ്തവ ജനങ്ങളെയും അവർക്ക് കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. ദൈവമേ, വിശ്വസ്തരായി ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ നീ ശക്തീകരിക്കണമേ. ഓരോ ദിവസം ഞങ്ങളുടെ മരണത്തോട് ഞങ്ങൾ അടുക്കുമ്പോൾ ദൈവമായ കർത്താവെ, പ്രത്യാശയോടെ ജീവിക്കുവാൻ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അതിനെ നേരിടുവാനുള്ള ശക്തി സ്വർഗീയ പിതാവ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്ന് വിശ്വാസത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും അവരുടെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. പേരുകൾ വായിച്ച് ഓർക്കുന്ന എല്ലാ രോഗികളെയും അവരുടെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരെ ഇമ്പമുള്ള പരുദീസയിൽ പാർപ്പിക്കണമേ. രണ്ടാമത്തെ വരവിൽ ഞങ്ങളും അവരും അങ്ങയുടെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് ഹല്ലേൽ സ്തുതികൾ പാടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും വിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുമാറാകണമേ.
ആമേൻ.
ആശീർവാദം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവമാർത്ഥാവേ, ഞങ്ങളെല്ലാവരോടു കൂടിയും പങ്കാളികളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും നേതൃത്വം നൽകുന്ന എല്ലാവരോടുകൂടിയും പ്രാർത്ഥനയെ ഓർത്ത എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും സഭയോടും സമൂഹത്തോടും ലോകത്തോടുകൂടെയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് അഭിയുന്ന തിരുമനസ് നേർത്ത് നൽകുന്നു. ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവജന ശുശ്രൂഷ നിർവഹിച്ച പ്രിയപ്പെട്ട എ ബി ഫിലിപ്പച്ചൻ, ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോട് അച്ഛനെ നന്ദി അറിയിക്കുന്നു. എല്ലാ വൈദികർക്കും, മാമനച്ഛൻ, ബി സി വർഗീസച്ചൻ, ഐസക്കച്ചൻ, അതുപോലെ പ്രിയപ്പെട്ട തമ്പാനച്ഛൻ, സക്കറിയ റബ്ബാച്ചൻ, എല്ലാവരോടും ഒറ്റവാക്കിൽ സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സാലിക്കൊച്ചമ്മ, നാട്ടിൽ നിന്ന് അച്ഛന്മാരെയൊക്കെ കണക്ട് ചെയ്ത് വളരെ ഭംഗിയായിട്ട് അവർ മുതലെടുക്കുന്നു. കൊച്ചമ്മ ഒരു കാര്യം ഏൽപ്പിച്ച ഭംഗിയായിട്ട് നടത്തും. ഞാനൊരു പൂവേ ചോദിച്ചുള്ളൂ, പൂന്തോട്ടം തരുന്ന പോലെ കൊച്ചമ്മയുടെ സ്വഭാവം. കഴിഞ്ഞ ആഴ്ച, ഈ ആഴ്ചയൊക്കെ, അടുത്ത ആഴ്ചകളിലൊക്കെ കൊച്ചമ്മ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓരോരുത്തരെ. പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് വൈദികരൊന്നും അധികം സമയം ഇവിടെ കിട്ടാറില്ല. അപ്പൊ നമുക്ക് പലപ്പോഴും വൈദികരുടെ അഭാവം ഇവിടെ ഉണ്ട് ഈ ശുശ്രൂഷയിൽ. എങ്കിലും കൊച്ചമ്മ അത് നല്ല രീതിയിൽ ഏറ്റെടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ബൈബിൾ വാച്ച് അജോളി ആന്റി, പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരു കരുത്തോടെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. പള്ളിയിൽ ഉൾപ്പെടിയിരിക്കുന്ന വിശ്വാസികളോട്, വിവിധ സ്ഥലങ്ങളിലായിരുന്നു സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകാര്യങ്ങൾ സമർപ്പിക്കുന്നു. ദൈവം വരാൻ വാഴ്ച അനുഗ്രഹിക്കുമാറാകട്ടെ. ആ